الحمد لله والسلام على عباده الذين اصطفى. പ്രിയ സുഹൃത്തുക്കളെ, കേരളത്തിൽ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രവർത്തനം കേന്ദ്രമായ പ്രവർത്തന കേന്ദ്രമായ ഒരു സിറ്റിയിലാണ് നമ്മൾ ഈ ഖുർആൻ സുന്നത്തിൻ്റെ ആദർശ പ്രചരണം ആരംഭിച്ചുകൊണ്ട് ഏതാണ്ട് 6 മാസം മുമ്പ് ഇങ്ങനത്തെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തു. അതിൻ്റെ അനുഭവം ഇന്നതാണെന്ന് നമുക്കറിയാം. അതായത്, ഇപ്പോൾ 6 മാസത്തെ ഒരു കാലാവധിക്ക് നമുക്കൊരു സ്ഥലം കിട്ടിയത് ഭൂരിഭാഗം അതിലുള്ള ആൾക്കാർ മുസ്ലിങ്ങളായതിൻ്റെ പേരിൽ ഖുർആൻ സുന്നത്തിനനുസരിച്ചുള്ള ജുമഅ നടത്താൻ അനുവദിക്കൂല എന്ന് അവർ തന്നെ ഏകകണ്ഠമായിട്ട് പറഞ്ഞു എന്ന് വേണം പറയാൻ. കാരണം മറ്റൊന്നുമില്ല, ഖുർആനിലുള്ള ആദർശങ്ങളും ആശയങ്ങളും പ്രചരിപ്പിക്കുന്നു, അത് പഠിപ്പിക്കുന്നു, അതിൻ്റെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നു എന്ന ഒറ്റ കാരണത്താലാണ് ഏതൊരു നിരീശ്വരവാദിക്കും നിർമ്മിതവാദിക്കും കൊടുക്കാവുന്ന ഹാള് നമുക്ക് അനുവദിക്കാതിരിക്കാൻ കാരണം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതേപോലെ തന്നെ എല്ലാ ഇസ്ലാമിക സംഘടനകളുടെയും ഗ്രൂപ്പുകളുടെയും പ്രവർത്തന കേന്ദ്രമായ കേരളത്തിൻ്റെ മധ്യം, അത് തന്നെ എല്ലാറ്റിൻ്റെയും കേന്ദ്രം എന്ന് തന്നെ പറയാവുന്ന ഈ കോഴിക്കോട് സിറ്റിയിൽ ഖുർആൻ സുന്നത്തിൻ്റെ ആദർശങ്ങളും ആശയങ്ങളും പറയുന്ന, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യാവുന്ന, ചിന്തിക്കാവുന്ന ഒരു വേദി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നറിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ടും ഇപ്പൊ ഇവിടുത്തെ ഈ ഉദാഹരണം തന്നെ വെച്ച് നോക്കിയാൽ മതി. കോഴിക്കോട്ടുകാരായ എത്ര പേർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് നോക്കിയാൽ 1-2 പേരുണ്ടായി, ബാക്കിയുള്ളവർ നമ്മൾക്ക് കോഴിക്കോട്ടിന് പുറത്തുള്ളവരാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്നാൽ ഇവർക്ക് ഇസ്ലാമിനോട് വെറുപ്പാണെന്നുള്ള ഇത് പറയാൻ പാടില്ല. പക്ഷെ ഇസ്ലാമിന്റെ സാക്ഷാൽ ആദർശം ഖുർആനിന്റെ ശരിയായ സിദ്ധാന്തങ്ങളും നിയമങ്ങളും ഇന്നതാണെന്ന് പഠിക്കണമെന്നുള്ള നിർബന്ധം അവർക്കില്ല എന്നുള്ളത് തീർച്ചയായും. അതായത് പാരമ്പര്യ ഇസ്ലാമിന്റെ പാരമ്പര്യം അനുസരിച്ച് നിലനിന്ന് പോരാ എന്നുള്ളതല്ലാതെ സമൂഹത്തിന്റെ തൃപ്തിയും സന്തോഷവും അവരുടെ ബഹുമാനവും ആദരവും ഒക്കെ നിലനിർത്താൻ അത് ഏത് പക്ഷത്ത് നിന്നാലാണ് സാധ്യമാകുക, ഇത് മാത്രമാണ് അവരുടെ നോട്ടം. അത് നമുക്കിവിടെ അനുഭവത്തിൽ കാണുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതല്ല, നമ്മുടെ സമൂഹത്തിന്റെ നമ്മൾ ഓരോരുത്തർക്കും ഇവിടെ കൂടിയവർ പ്രത്യേകിച്ച് ഉന്നതന്മാരായ വ്യക്തിത്വമുള്ള ആൾക്കാരുണ്ടെന്നുള്ളത് നിനക്കറിയാം. അപ്പൊ അവരാരും തന്നെ അതുപോലെ അത്രയൊന്നും ഔന്നത്യം കഴിയുന്നില്ലെങ്കിലും നമ്മളിവിടെ കൂടുന്നവർ, സാധാരണ കൂടുന്നവരൊക്കെ തന്നെ സത്യമേതാണെങ്കിൽ അതറിയണം, അത് നിലനിർത്തും വേണം, അത് പ്രചരിപ്പിക്കും വേണം, അത് പ്രാവർത്തികമാക്കുകയും വേണം എന്നുള്ള ആൾക്കാരല്ലാതെ നമ്മുടെ പരിപാടിയിൽ ഇതുവരെ സഹകരിച്ചിട്ടില്ല, സഹകരിക്കാൻ വരും. അവർക്ക് ആദരവോ ബഹുമാനോ പൂജയോ ഇതൊന്നും അവർക്ക് ആവശ്യമില്ല. അങ്ങനത്തെ ആൾക്കാരെ അതിലേക്ക് വരുള്ളൂ. മറ്റുള്ളവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അവർ സമൂഹത്തിനിടയിൽ ഭൂരിപക്ഷത്തിന്റെ ഇടയിൽ മാന്യന്മാരായിട്ട് ഞെളിഞ്ഞു നടക്കാനുള്ള അവസ്ഥ അവർക്ക് വേണം. അത് എന്നാണോ ഭൂരിപക്ഷം ഇതിലുണ്ടാവുന്നതെങ്കിൽ അക്കാലത്ത് വരാമെന്നുള്ളതല്ലാതെ അവർക്ക് ആ പൂജാവസ്ഥ നിലനിർത്തി കിട്ടേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ലാന്ന് കണ്ടാൽ അവർ കിട്ടുകയില്ല. അത് അവരുടെ പാരമ്പര്യ സ്വഭാവമാണ്. അതിന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഇന്നും കാലം തുടങ്ങിയതാണ്. ഭൂരിപക്ഷത്തിന്റെ ആൾക്കാരായിട്ട് നിൽക്കാം, ഭൂരിപക്ഷത്തിന്റെ സ്നേഹവും ആദരവും അത് ആർജിക്കാൻ കഴിയുക, അങ്ങനത്തെ ഒരു സാഹചര്യം എവിടെയാണുള്ളതെങ്കിൽ അവിടേക്ക് നിങ്ങൾ അത് ഖുർആനായിരുന്നാലും വേണ്ടില്ല, ഖുർആനേതരായിരുന്നാലും ആയിരുന്നാലും വേണ്ടി, ഖുർആൻ വിരുദ്ധമായ പ്രസ്ഥാനമായിരുന്നാലും ശരി, ഭൂരിപക്ഷത്തിന്റെ സംരക്ഷണവും ബഹുമാനവും ആദരവും ഒക്കെ സമ്പാദിക്കണം, അത് കിട്ടണം എന്നുള്ള ഉദ്ദേശക്കാർ എന്നുള്ള ആശയക്കാർ പെട്ടെന്നൊന്നും ഇത്തരം പ്രസ്ഥാനത്തിലേക്ക് വരികയില്ല. നമ്മുടെ അനുഭവം തന്നെ പിന്നെ തെളിവാണ്. എന്നിരുന്നാലും കേരളത്തിൽ തന്നെ പല ഭാഗത്തും വ്യത്യസ്തമായ അനുഭവം, ഈ വക ആശയങ്ങളും ആദർശങ്ങളൊക്കെ പറയാനുള്ള സാഹചര്യം, അത് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയും നമുക്ക് ഇപ്പം ഉണ്ടാവാനുള്ള കാരണം അത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണെന്ന് വേണം പറയാം. കാരണം പഴയ കാലത്ത് ബുദ്ധിയുള്ള ആളുകൾ ഈ ഭൂമിയിൽ മനുഷ്യ സന്തതികളായിട്ട് ജനിച്ചു തുടങ്ങുന്നവർക്കൊക്കെ ഏത് ജാതിയായിരുന്നാലും ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നില്ല, ബുദ്ധിയുണ്ട്, അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിരോധിച്ച ഏക സമുദായം സുന്നത്ത് ജമാഅത്ത് സമുദായം. ആ ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല, അതുകൊണ്ട് വിജ്ഞാനങ്ങൾ സമ്പാദിക്കാനുള്ള മാർഗത്തിൽ വിദ്യാഭ്യാസം വേണ്ടതില്ല, ഖുർആൻ പഠിക്കേണ്ടതില്ല. എന്നാൽ മറ്റുള്ളവർക്ക് കുറെ ഖുർആൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്, മറ്റ് ഇതര ഭാഷകളിൽ, അതും വായിക്കാൻ പാടില്ല എന്നൊക്കെ തീരുമാനമെടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ സുന്നത്ത് ജമാഅത്തിന്റെ 1000+ വർഷങ്ങൾക്ക് മുമ്പ് സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാരാണ് ആ തീരുമാനമെടുത്തത് എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഖുർആൻ പഠിക്കാൻ അവർ സമ്മതിച്ചില്ല. അക്ഷരാഭ്യാസത്തിന് ഒരു വിലങ്ങ് തെളിയാനൊന്നും. മറ്റുള്ളവരുടെ മതഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് അതിൽ നിന്ന് ഖുർആന്റെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വായിക്കാൻ സമ്മതിക്കുമോ? അതും പാടില്ല, അതും നിരോധിച്ചു. എല്ലാം നിരോധിച്ചിട്ട് ഇവരെന്തൊക്കെയാണോ കെട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ആചാരങ്ങൾ ആശ്വാസമുള്ളതെങ്കിൽ അത് തന്നെ ഇവിടെ നടപ്പിലാക്കണം എന്നുള്ള ശാഠ്യത്തിലാണ് ഈ 1200 വർഷക്കാലം ഇവിടെ ഈ സമുദായത്തെ ഭരിച്ച സുന്നത്ത് ജമാഅത്തിന്റെ പുരോഹിതന്മാർ ആസൂത്രണം ചെയ്ത പദ്ധതികൾ അതായിരുന്നു. അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ സ്വഭാവമാണ് നമ്മൾ എത്തിക്കണത്. ഇപ്പോൾ നമുക്ക് കിട്ടിയ സവിശേഷത ഗുണം എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ ഇതെല്ലാം തട്ടി തകർത്തുകൊണ്ടിട്ട് കുറച്ച് വിദ്യാഭ്യാസം നേടാനുള്ള സാഹചര്യം 20-ാം നൂറ്റാണ്ടിൽ മുസ്ലിം സമുദായത്തിൽ, കേരളത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ, ഉണ്ടായി. അങ്ങനെ കുറച്ച് വിദ്യാഭ്യാസം കുറച്ച് പേർക്ക് മാത്രം എങ്കിലും വിദ്യാഭ്യാസം നേടാനുള്ള സാഹചര്യം വന്നതിന്റെ പേരിൽ അവർക്ക് അവരുടെ ബുദ്ധി ഉപയോഗിക്കാൻ അവസരം കിട്ടി. അവർക്ക് ചിന്തിക്കാനുള്ള പ്രചോദനങ്ങൾ ഉണ്ടായി. അവർ എന്താണ് ഖുർആനിലുള്ളത്, എന്താണ് ഖുർആൻ പ്രായോഗികമല്ലേ, കാലോചിതമല്ലേ, ഖുർആൻ അള്ളാഹുവിന്റേതല്ലേ, അള്ളാഹുവിന്റേതാണെങ്കിൽ ഈ അശാസ്ത്രീയമായ അസംബന്ധങ്ങളായ കാര്യങ്ങളൊന്നും ഇവിടെ വരാൻ പാടില്ലല്ലോ, ഇതൊക്കെ എങ്ങനെ വന്നുകൂടി എന്നൊക്കെ ചിന്തിക്കാൻ ബുദ്ധിജീവികൾ അവർക്ക് കിട്ടിയ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ നിർബന്ധിതരായി എന്നത് നമ്മുടെ അനുഭവം. ഈ അനുഭവത്തിൽ കൂടി കുറച്ച് പേരെങ്കിലും, എന്നത് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള കുറച്ച് പേരെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിത്തീർന്നതാണ് നമുക്ക് കിട്ടിയ ഭാഗ്യം. അതല്ലെങ്കിൽ ഇന്നും ഈ വക കാര്യക്കുറ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരൊറ്റ ആദർശം പറയാനുള്ള വളർച്ച സമുദായത്തിൽ പൊതുവായിട്ടില്ല. ഇപ്പതായി വരുന്നുണ്ട് ഇത്തരത്തിലുള്ള ചില വ്യക്തിത്വമുള്ള ആൾക്കാരുടെ സഹകരണം കൊണ്ട്, അങ്ങനെയുള്ള കുറെ വ്യക്തികൾ നമ്മുടെ സമുദായത്തിൽ ഉണ്ടായതുകൊണ്ട് ഇതൊക്കെ പറയാവുന്ന അവസ്ഥ. കുറെ യാഥാർത്ഥ്യങ്ങൾ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് കഴിഞ്ഞകാല ചരിത്രത്തിൽ ഇസ്ലാമിൽ കടന്നു കഴിഞ്ഞുപോയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ഉദാഹരണം പറയാം. ഖുർആൻ വന്നത് മുമ്പുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ തകർത്തുകൊണ്ടിട്ട് മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ടിട്ട് ശരിക്കും ഒരു അന്തസ്സുള്ള അഭിമാനത്തോടുകൂടിയ ഒരു നീതിപൂർണമായ ഒരു ജീവിതം ഇവിടെ നിലനിർത്താൻ വേണ്ടിയാണ് ഖുർആൻ അഭ്യാസം. അത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ വിശ്വാസ പ്രമാണം. പക്ഷെ ഇവിടെ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ ചരിത്രം അങ്ങോട്ട് ഖുർആൻ അവതരിച്ച അവിടെ മുതൽ 1300 വർഷം ഇവിടെ കഴിഞ്ഞല്ലോ. അതിനിടയിൽ എന്തുണ്ടായെന്ന് പരിശോധിച്ചാൽ നമുക്ക് കിട്ടുന്ന യാഥാർത്ഥ്യങ്ങൾ യാതൊരു നിരക്കും സംശയമില്ലാത്ത രൂപത്തിൽ വളരെ വസ്തുനിഷ്ഠമായിട്ട് തെളിഞ്ഞു കിട്ടുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങൾ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ ആരും ഹൃദയമുള്ള ഏതൊരുത്തരും ഞെട്ടിപ്പോകുന്ന സംഭവങ്ങളാണ് മുമ്പ് കഴിഞ്ഞുപോയത് എന്ന് പറയാതിരിക്കാൻ നിർത്തി. ഒരു ഉദാഹരണം, നബി ഈ മനുഷ്യ സമുദായത്തിന് എല്ലാ മൗലിക അവകാശങ്ങളും നീതിപൂർവമായ ഒരു വ്യവസ്ഥയും ഇസ്ലാമിന്റെ സംസ്കാരവും ഇതൊക്കെ പഠിപ്പിക്കാനും പഠിപ്പിച്ച് പ്രവർത്തിക്കാക്കാനും എന്നാണ് നമ്മുടെ നബി. അത് ഏറ്റവും അവകാശം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹം ഈ സമുദായത്തിൽ ഉണ്ടായിരുന്നത് ആരാണ്? സ്ത്രീകളാണ്. മുമ്പും ഇന്നും ഏതാണ്ട് കുറെ അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗമായിട്ട് സ്ത്രീകളെ നമുക്ക് കാണാം. ഇന്നും അവർക്ക് ശരിയായിട്ട് ഉദ്യോഗത്തിൽ വരാനോ, ഇപ്പോഴും സ്ത്രീകൾക്ക് ഭരിക്കാൻ പാടില്ല. സ്ത്രീകൾ അങ്ങനെ ബേനസീർ പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കുന്ന അവസരത്തിൽ അങ്ങനെ സ്ത്രീക്ക് അങ്ങനെ ഭരണകർത്താവായിട്ടിരിക്കാൻ പാടുണ്ടോ പാടില്ലേ എന്ന് 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടു, സ്ത്രീക്ക് ഭരിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന്. അപ്പൊ സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും അമ്രും ബിൽമാറൂഫ് നടത്തണം, നെഹ്യുൽ മുൻകർ നടത്തണം, അങ്ങനെ ഭരിക്കണം. അതിന്റെ ശരിക്കുള്ള പര്യായമാണ് അമ്രും ബിൽമാറൂഫ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ കൽപ്പിക്കുക, നെഹ്യുൽ മുൻകർ എന്ന് പറഞ്ഞാൽ ചീത്ത കാര്യങ്ങൾ നിഷിദ്ധ കാര്യങ്ങൾ തടയാൻ. ഇത് ഭരണ, ഇതൊരു ഭരണകർത്താവിനെ സാധിക്കുള്ളൂ. അതാരാണ് ചെയ്യേണ്ടത്? അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅദുഹും ഔലിയാഉ ബഅദുൻ യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ എന്ന് അല്ലാഹു പറഞ്ഞതാ ഖുർആൻ 1600 കൊല്ലം മുമ്പ്. സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നടപ്പിലാക്കേണ്ടത് സത്യവിശ്വാസികളുമാണ് സത്യവിശ്വാസിനികളുമാണ് എന്ന് നോമ്പിന്റെ അവിടെ പറഞ്ഞിട്ടില്ല, ഹജ്ജിന്റെ അവിടെ വിശ്വാസങ്ങൾ എടുത്തു പറഞ്ഞില്ല, പറഞ്ഞതിൽ പെട്ടെന്നേ ഉള്ളൂ. ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു ഭരണകാര്യത്തിൽ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും പങ്കു ചേർന്നുകൊണ്ട് ഭരിക്കണം, അമ്രുമാർ നടത്തണം, നിഷിദ്ധ കാര്യങ്ങൾ തടയണം, അത് അവരുടെ ചുമതലയാണ് എന്ന് വർഗം തിരിച്ച് അള്ളാഹു എടുത്ത് പറഞ്ഞിട്ട് പോലും 1400 കൊല്ലം കഴിഞ്ഞിട്ടും തർക്കം എന്താണെന്നറിയോ? സ്ത്രീകൾക്ക് ഭരണരംഗത്ത് വരാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇപ്പോഴും തർക്കം. ഭൂരിപക്ഷ ആളുകളും ഇപ്പോഴും ആ തർക്കത്തിൽ പെട്ടിരിക്കണം. അന്ന് തന്നെ നമ്മൾ പത്രത്തിലൊക്കെ എഴുതി, പക്ഷെ എഴുതിയാൻ ആരാ സമ്മതി, ആരാ നോക്കുക, ശ്രദ്ധിക്കുക. അതെന്തോ കുറെ ആൾക്കാർ അല്ലെ കുറച്ച് ആൾക്കാർ എന്തെങ്കിലും ചൂട് പറയാന്നുള്ളതല്ലാതെ ഇത് ഖുർആനിലുള്ളതാണെന്ന് പറഞ്ഞാലും സമ്മതിക്കൂല, പറഞ്ഞാൽ അവരോട് കാണൂല്ല. പിന്നെന്താ ഖുർആനുള്ളതാണെന്ന് പറഞ്ഞാൽ നമ്പർ ഇട്ട് പറഞ്ഞാൽ പോലും അത് വായിക്കൂല, ചിന്തിക്കൂല, ചിന്തിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഇത്തരത്തിൽ ഖുർആനിലൂടെ അള്ളാഹു നബി മുഖേന മനുഷ്യന്റെ അവകാശങ്ങൾ സ്ത്രീകളുടേത് പ്രത്യേകം എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള അവകാശങ്ങളൊക്കെ ഈ ലോകത്ത് നടപ്പിലാക്കാൻ വേണ്ടി വന്ന ആളാണ് നബി. നബിയെ നടപ്പിലാക്കുകയും ചെയ്തു. ഇത്ര കാലം 23 കൊല്ലക്കാരാണ് നടപ്പിലാക്കിയത്. വെറും 23 കൊല്ലക്കാരെ നബിക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു. 24-ാമത്തെ കൊല്ലം ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം ഇങ്ങനെ സ്ത്രീകളുടെ അവകാശം അതേപോലെ തന്നെ നീതിപൂർവ്വം നിലനിർത്താൻ വേണ്ടിയുള്ള ആയത്തുകളും സിദ്ധാന്തങ്ങളും ഒക്കെ അവതരിപ്പിച്ച് പഠിപ്പിച്ചു കൊടുത്ത നബി അങ്ങോട്ട് പോയ ഉടനെ തന്നെ ഈ 24-ാമത്തെ വർഷം എന്താണ് ഈ ഭൂമുഖത്ത് സംഭവിച്ചതെന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. കോടാനുകോടി സ്ത്രീകൾക്ക് അവകാശം നിശ്ചയിച്ചു കൊടുത്ത പ്രസ്താവിച്ച അങ്ങനത്തെ നബിന്റെ മകൾക്ക് പോലും ഒരൊറ്റ പൈസ അവകാശം കൊടുക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചു. ആരായി തീരുമാനമെടുത്തതെന്ന് ചോദിച്ചാൽ നബിന്റെ സ്വന്തം സഹാബികൾ എന്ന് പറയുന്ന വണ്ണം വെപ്പിച്ച് പറയുന്ന അവരാണ് ഈ പറഞ്ഞത് കൊടുക്കാൻ പാടില്ല. നബിയാണ് സ്വന്തം മക്കൾക്ക് പെമ്മക്കൾക്ക് പകുതിയെങ്കിലും കൊടുക്കണം, പകുതിയെങ്കിലും കൊടുക്കണം, പകുതി കൊടുക്കാൻ പാടുള്ളൂ എന്നല്ല, പകുതിയെങ്കിലും കൊടുക്കണം. മൃഗങ്ങൾ കൊടുക്കൂല, ഏതെങ്കിലും ആവട്ടെ പകുതിയെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ അപ്പുറം പോയിട്ട് പിന്നെ പറഞ്ഞു പാർശ്വബന്ധുക്കളാണോ എന്നാൽ മുഴുവൻ കൊടുത്തോണം, പാർശ്വബന്ധുക്കളാണെങ്കിൽ മുഴുവൻ പെൺകുട്ടികൾക്ക് തന്നെ കൊടുത്തോണം എന്നൊക്കെ ആയത്ത് വീണ്ടും വീണ്ടും അവതരിപ്പിച്ച് പഠിപ്പിച്ച് ഉമറുൽ ഖത്താബിന്റെ നെഞ്ഞത്ത് വിരല് കുത്തിപ്പിടിച്ചിട്ട് നിനക്ക് ആയത്തിൽ പറഞ്ഞത് മതിയായില്ലേ, ഖുർആനിൽ പറഞ്ഞ ഈ പ്രഖ്യാപനം നിനക്ക് മതിയായില്ലേ എന്ന് ഉമറുൽ ഖത്താബിനോട് പോലും നബിക്ക് ചോദിക്കേണ്ടി വന്നു. ഉമറുൽ ഖത്താബ് വീണ്ടും വീണ്ടും തീട്ടി തീട്ടി ചോദിക്കാണ് എന്താണ് ഈ പാർശ്വബന്ധുക്കൾ വരുമ്പോൾ പെൺകുട്ടികൾക്ക് കൂടി എന്താ വേണ്ടത് സ്വത്ത് കാണിക്കേണ്ടത് കാണിക്കേണ്ടത് ഇങ്ങനെ ചോദിക്കും. അവസാനം നബി അദ്ദേഹം തന്നെ പറയാണ് നബിന്റെ വിരലിന്റെ നെഞ്ഞത്ത് കുത്തിട്ട് ചോദിച്ചു, എടു ഉമറേ അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ആ വിഷയം സംബന്ധിച്ച് ആയത്ത് സൈഫ് എന്ന പേര് വരെ എനാലത്തിന്റെ ആയത്തെന്ന് പറയും, അത് നിനക്ക് മതിയായില്ലേ, അതിൽ പറഞ്ഞൊന്നും നിനക്ക് കരയെ കയറുന്നില്ലേ, നിനക്ക് അത് ദഹിക്കുന്നില്ലേ എന്ന് അന്നത്തെ ഏറ്റവും വലിയ ഖുർആൻ പണ്ഡിതനായിരുന്ന ഉമറുൽ ഖത്താബിനോട് ആ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്ത നബി നെഞ്ഞത്ത് വിരലുകുത്തി ചോദിക്കേണ്ടി വന്നു എന്ന് ബുഖാരി മുസ്ലിം പോലുള്ള ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയെങ്കിൽ അത് നുണയല്ല, അത് യാഥാർത്ഥ്യം വരെ എഴുതേണ്ടി വന്നതാ. ഏതായാലും അദ്ദേഹത്തിന് പോലും ദഹിക്കാത്തൊരു വിഷയമായിരുന്നു എന്ന് ബുഖാരി മുസ്ലിം തന്നെ ഇവിടെ സാക്ഷിയാണ്, ഖുർആനും സാക്ഷിയാണ്. ഖുർആനും പറയുന്നു നിങ്ങൾക്ക് ദഹിക്കുന്നില്ല, നിങ്ങൾ ഇപ്പോഴും അയ്യുഹന്നാസികളാണ്. ഈ അവസാനത്തെ ഈ പ്രഖ്യാപനത്തിന്റെ അവസരത്തിൽ പോലും വന്ന പറഞ്ഞ എന്താ, നിങ്ങൾ അയ്യുഹന്നാസികളാണ്, നിങ്ങൾക്ക് ഇതൊന്നും ദഹിക്കുന്നില്ല. അങ്ങനത്തെ അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അവർക്ക് ദഹിച്ചിട്ടില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. എന്താ ചെയ്തത്, നബിന്റെ സ്വന്തം മകൾക്ക് ഈ ലോകത്തുള്ള കോടാനുകോടി പെമ്മക്കൾക്ക് അവകാശം പ്രഖ്യാപിച്ചു പോയ നബിന്റെ സ്വന്തം മകൾക്ക് അവകാശം കൊടുക്കാതെ വീട് പൊള്ളി വെച്ചിട്ട് അതിന്റെ ആ കൂടാരം പൊളിഞ്ഞു വന്നിട്ട് എല്ലും കയ്യും മുറിഞ്ഞിട്ട് 3-ാം മാസം മരിക്കേണ്ടി വന്ന ഗതികേട് നബിന്റെ സ്വന്തം പുത്രിക്കുണ്ടായി. അങ്ങനെ മാനസികമായിട്ട് പോലും തകർന്നു കൊണ്ടിട്ടാണ് ഇത് അവകാശം കിട്ടാത്ത, സ്വന്തം ഉപ്പാന്റെ അവകാശം കിട്ടാത്തതിന്റെ പേരിൽ മാനസികമായിട്ട് തകർന്നു, എല്ലൊടിഞ്ഞു, കയ്യൊടിഞ്ഞു. അങ്ങനെ തകർത്തി തരിപ്പണാക്കി ആരാണെന്ന് ചോദിച്ചാൽ 1-ാം നൂറ്റാണ്ടിലെ 1-ാം തലമുറക്കാണ്, അതായത് നബിന്റെ ശേഷക്കാരായിട്ടുള്ള ആൾക്കാരിൽ പെട്ട അബൂബക്കർ ഉമറിന്റെ ഒക്കെ കൂടത്തിലുള്ള ആൾക്കാരായി ചേരും. എന്തിന് ചെയ്തു, ഈ വർഗം ഇനി ഇവിടെ നബിന്റെ പിൻഗാമികളായ മക്കള് മകള് മകളുടെ മക്കൾ മരുമക്കൾ എന്ന ആ പേരിൽ ഇവർക്ക് ഒരു രാഷ്ട്രീയ അധികാരം കിട്ടാൻ പാടില്ല. അവര് വന്നാൽ ഇവിടെ ഖുർആൻ തന്നെ വരിക, അതോടൊപ്പം അലി നബി താലിബിനെ ശരിക്കും ഒരു ഭരണകർത്താവായിട്ട് തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഇവിടെ ഭരിക്കൽ ഖുർആനോണ്ട് ഭരിക്കുള്ളൂ. അവർക്ക് അവിടെ പാരമ്പര്യം നോക്കുന്ന പരിപാടി മാത്രമില്ല, അത് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അലി നബി താലിബിനെ അധികാരത്തിൽ കയറ്റാൻ പാടില്ല എന്ന് തീരുമാനിച്ചെല്ലാരുണ്ട്. അദ്ദേഹത്തിന്റെ ആൾക്കാർ കുടുംബക്കാരല്ലാത്തവരൊക്കെ എന്ന് വേണം തീരുമാനിക്കാൻ. നബിനെ മറവ് ചെയ്യാൻ വേണ്ടി പാടില്ല, ഇവിടെ ഹലീഫ നിശ്ചയിക്കലാണ് 1-ാമത്തെ കാലം, നബിനെ മറവ് ചെയ്താൽ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ലോകത്തൊരു നേതാവിന്റെ മൃതശരീരം 3 ദിവസം വെച്ചുകൊണ്ടിരുന്ന ചരിത്രം ഈ സമുദായത്തിൽ അല്ലാതെ ഉണ്ടായിട്ടില്ല. നബിന്റെ നബി വഫാദാരിയെ ചേർന്ന് മറവ് ചെയ്യാൻ സമ്മതിച്ചില്ല, 2-ാം ദിവസം സമ്മതിച്ചില്ല, 3-ാം ദിവസത്തിന്റെ ഇടയിൽ ഹലീഫനെ അരിയല്ലാത്തൊരു ഹലീഫനോടെ തെരഞ്ഞെടുത്തിട്ടല്ലാതെ ഒരിക്കലും ഇവിടെ മറവ് ചെയ്യാൻ പാടില്ല എന്ന തീരുമാനത്തിൽ ആ തെരഞ്ഞെടുപ്പ് വരെ ഈ മൃതശരീരം 3 ദിവസം അവിടെ വെച്ച് ഈച്ചാർക്കേണ്ടി വന്നു. ഇത് ഈ ലോകത്ത് ഏതെങ്കിലും നേതാവിനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംഭവിച്ചിട്ടില്ല, ചരിത്രത്തിൽ കാണൂല. ശരീരം നല്ല ഭദ്രമായിട്ട് സംസ്കരിച്ച് വേണ്ടതൊക്കെ വേണ്ട ബന്ദോസൊക്കെ ചെയ്ത് ശരീരം നശിക്കാതിരിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ട് ഈജിപ്തിലെ പിരമിഡ് പോലെയുള്ള അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വെക്കാറുണ്ട്, അതൊക്കെ ബഹുമാനപൂർവ്വം കൊണ്ടുപോയി വെക്കല്, അത് 1000 കൊല്ലം കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ. ഇതല്ല, ഇത് മറവ് ചെയ്യേണ്ടതാണെന്ന് ഉറപ്പാണ്, ചെയ്യാൻ ഇവിടെ ആൾക്കാരുണ്ട്, അതിന് ധൃതിയുണ്ട്, പക്ഷെ ചെയ്യാൻ പാടില്ല. എന്താ കാരണം, ഇവിടെ ഖിലാഫത്ത് ഉറപ്പിക്കണം, അതാർക്കാണ് തീരുമാനിക്കണം, അലിയിന് കിട്ടണമെന്നുള്ള ആൾക്കാർ ഹാഷിമി കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്, കൊടുക്കാൻ പാടില്ല. അതിന്റെ അപ്പുറം പോയിട്ട് നമുക്ക് ഗൂഢാലോചന നടത്തണം എന്ന് പറഞ്ഞാൽ ഗൂഢാലോചന നടത്തിയിട്ടാണ് ഇവർ ഖിലാഫത്ത് ആദ്യം തന്നെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇതൊന്നും നിഷേധിക്കാൻ സാധ്യമല്ല, അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോ ആരാണ് ഇവിടെ മുന്തിയത് താണെന്നൊന്നും പറയണ്ട, വസ്തുതകൾ നമ്മൾ പറയാം. ഇവരെന്ത് ചെയ്തു, നബിന്റെ സ്വന്തം മകൾക്ക് നബി മരിച്ചതിന്റെ ശേഷം സ്വത്ത് കൊടുത്തു, ഖുർആൻ അനുസരിച്ച് കൊടുക്കണ്ടേ, കൊടുക്കൽ നിർബന്ധമല്ലേ, കൊടുത്തു, കൊടുത്തില്ല, ഒരൊറ്റ പൈസ കൊടുത്തില്ല. ആ വീട് കൊള്ളിയൊക്കെ അവന് ചെയ്തു, അതിൽ അപകടം പരിക്ക് വെച്ചിട്ടാണ് ഫാത്തിമ ബിബി മരിച്ചത്. ഇത് ആരാത എഴുതി വെച്ചതെന്ന് വെച്ചാൽ സുന്നത്ത് ജമാഅത്തുകാരുടെ ഇമാമികൾ എന്ന് പറയുന്ന ഫബരി, അതുപോലെ യഖുദുൽ ഫരീദ് എന്ന് പറയുന്ന തബിന്റെ താരിഖ്, യഖുദുൽ ഫരീദ് പോലെയുള്ള സുന്നികളുടെ സ്വന്തം കിതാബുകളിൽ തന്നെ എഴുതി വെച്ച യാഥാർത്ഥ്യങ്ങളാണത്. പക്ഷെ അതൊന്നും ഇവിടെ പ്രചാരപ്പെടുത്തലില്ല. എന്താ പ്രചാരപ്പെടുത്താതിരിക്കാൻ കാരണം, ബുഹാരി മുസ്ലിമും ഖുർആനിൽ നിന്ന് ആയത്ത് കട്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരാണെന്ന് നമ്മളാരും കേൾക്കാറുണ്ട്. സത്യത്തിൽ അവർ പറഞ്ഞിട്ടില്ലേ ബുഹാരി മുസ്ലിമും എന്ന് പറഞ്ഞാൽ ഖുർആനിൽ നിന്ന് ആയത്ത് വിട്ടുപോയിട്ടുണ്ട് കട്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഈ ലോകത്ത് ആദ്യമായിട്ട് ഗ്രന്ഥരൂപത്തിൽ പ്രചരിപ്പിച്ച ആൾക്കാരാണ് ബുഹാരിയും മുസ്ലിമും എന്നുള്ളൊരു സത്യം. ഇതൊരു സത്യം. അവരുടെ കിതാബത്തിനുണ്ട് ഈ ആയത്ത് ഖുർആനിലില്ല, ഖുർആനോട്ട് ഇല്ല, അങ്ങനെ ആയത്ത് ഉണ്ടാകുന്ന അവർ പറയുകയാണ്. ഈ ബുഹാരി മുസ്ലിമും പറയണം, അപ്പൊ ഈ പറഞ്ഞ നുണല്ലേ, നുണയാണ്. എന്നാ ബുഹാരി മുസ്ലിമും ഖുർആനിൽ നിന്ന് ആയത്ത് കട്ടുപോയിട്ടുണ്ടെന്ന് പറയുന്ന ആൾക്കാരാണെന്ന് ലോകത്തെ സമുദായം അറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഉറക്കെ അറിഞ്ഞിട്ടുണ്ട്, അത് വായിക്കുന്ന ആൾക്കാർ പഠിച്ച ആൾക്കാർക്ക് അറിയാം. പക്ഷെ സമുദായം അറിയാറുണ്ടോ? അറിയാറില്ല. എന്താ അറിയിക്കാതിരിക്കാൻ കാരണം? ബുഹാരി മുസ്ലിമും ഖുർആൻ അപൂർണാണെന്ന് പറഞ്ഞവരാണെന്ന്, ഖുർആനിൽ നിന്ന് ആയത്ത് കട്ടുപോയെന്ന് പറഞ്ഞവരാണെന്ന് അറിഞ്ഞാൽ പിന്നെ ബുഹാരിന്റെ മുസ്ലിമിന്റെ നിയമം ഈ ലോകത്താരും സമ്മതിക്കൂല. അവരുടെ അഞ്ചു നേരം സമ്മതിക്കൂല, അഞ്ചു നേരത്തിലുള്ള കർമ്മ ഫർദുകളും ശർത്തുകളും സമ്മതിക്കൂല, അവരുടെ അത്തഹിയാത്ത് സമ്മതിക്കൂല, അവരുടെ ആമീൻ സമ്മതിക്കൂല. ഇവരാണ് ഇവരുടെ ഈ ആമീനും അത്തഹിയാത്തും ഈ അസ്സലാമും ഒക്കെ ലോകത്ത് പ്രചാരമാക്കാൻ വേണ്ടി നെനക്കെട്ട് വന്ന രണ്ടാൾക്കാരാണ് ഇവരുണ്ടാവുന്നത്. ഗ്രന്ഥരൂപത്തിൽ ആ ഗ്രന്ഥത്തിന് പേരിട്ടു ഏറ്റവും മുന്തിയ ഗ്രന്ഥം. മാത്രമല്ല ലോക അന്നത്തെ ലോക പണ്ഡിതന്മാരെല്ലാവരും സമ്മതിച്ചതല്ലാതെ ഞങ്ങൾ ഇതിൽ എഴുതുന്നില്ല എന്നും കൂടി അവരെ അന്നത്തെ ലോക പണ്ഡിതന്മാർ മുസ്ലിം ലോക പണ്ഡിതന്മാർ ഐക്യകണ്ഠേന സമ്മതിച്ചത് മാത്രം ആണ് ഞങ്ങളിതിൽ എഴുതി വെക്കുന്നതെന്ന് പറഞ്ഞ ഹദീസായിട്ട് എഴുതി വെക്കുന്നതെന്ന് പറഞ്ഞ ആ ഹദീസിന്റെ കൂട്ടത്തിലാണ് രണ്ടാളും കൂടി എഴുതിയത് ഖുർആനിൽ നിന്ന് ആയത്ത് പോയിരിക്കുന്നത്. ഖുർആനിൽ നിന്ന് ആയത്ത് പോയ അതാണ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇപ്പൊ രണ്ടാളെന്ന് സമുദായം അറിഞ്ഞാൽ സമുദായം വിലവെക്കൂല. അതുകൊണ്ട് ആ ചരിത്രം കൊച്ചുവെച്ചു പറയാറില്ല. അതുപോലെ ഫാത്തിമാന്റെ വീട് തകർത്തതും ഫാത്തിമാക്ക് പരിക്ക് പറ്റിയതും ആ പരിക്കാരെ നബിന്റെ ഏകപുത്രിയായ നബിക്ക് ഏറ്റവും വളരെയധികം പ്രേമത്തിനും സ്നേഹത്തിനും വാത്സല്യത്തിനും വളർത്തിണ്ടാക്കിയിരുന്ന ഏക മകളാണ് നബിക്ക് അന്നുണ്ടായിരുന്നത്. മറ്റുള്ളതൊക്കെ വെച്ച് അങ്ങനത്തെ നബിന്റെ സ്വന്തം മകളെ വീട് തകർത്തിയിട്ട് പരിക്കേൽപ്പിച്ചിട്ട് കൊന്നു എന്ന് പറഞ്ഞ ആരാകുന്നത്? അന്ന് സഹാബികൾ അവിടെ ഉള്ളത്, അന്ന് അബൂജാഹിൽ അല്ലേ ഉള്ളത്, അന്ന് സഹാബികൾ അവിടെ ഉള്ളത്. അതിൽപ്പെട്ട ഒരു ഗ്രൂപ്പാണ് കൊണ്ടത്. അവർ മുനാഫിക്കുകളാണ്, സഹാബികൾ എന്ന് പറഞ്ഞാൽ മുനാഫിക്കുകയാണ്, സഹാബികൾ കൂടുതലാണല്ലോ മുനാഫിക്കുകയാണ്. അപ്പൊ അവരാണത് ചെയ്തത്. നബിന്റെ മൃതശരീരം മൂന്ന് ദിവസം വെപ്പിച്ചത് അവരാണ്. ഈ ഒന്നാം നൂറ്റാണ്ടുകാരല്ല, ഒന്നാം കർണുകാരൻ, ഒന്നാം തലമുറക്കാരാണ് ചെയ്തത്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. നബിന്റെ അവകാശം നിശ്ചയിച്ചു പോയ നബിന്റെ സ്വന്തം മകൾക്ക് പോലും അവകാശം കൊടുത്തില്ല. ആരാധകർ അതുപോലെ അഗതികളായ ആൾക്കാർക്ക് അവകാശമായിട്ടാണ് സക്കാത്ത് നിശ്ചയിച്ചത്. ആ സക്കാത്തിന്റെ ഫണ്ട് നബിന്റെ കുടുംബത്തിന് മാത്രം കൊടുക്കാൻ പാടില്ല എന്നിവിടെ പ്രഖ്യാപിച്ചത് ആരാ ലോകത്ത് ആദ്യമായിട്ട്? മുസ്ലിങ്ങൾ. സുന്നത്ത് ജമാഅത്തുകാർ, സുന്നത്ത് ജമാഅത്തുകാർ നബിന്റെ കുടുംബത്തിന് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. വർത്തമാനം വലിയ വർത്തമാനമായിട്ടാണ് പറയാം. നബിന്റെ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ബ്രാഹ്മണ കുടുംബമാണ്. അങ്ങനെ മറ്റുള്ള ആൾക്കാരുടെ അഴുക്കുകളൊന്നും അവർക്ക് പറ്റൂല. അവരൊക്കെ ശുദ്ധന്മാരാണ്, പട്ടിണി നിന്ന് ചാവണം എന്നതിന്റെ അർത്ഥം. അതിന്റെ ഉള്ളിലുള്ള എന്താ? അവരൊക്കെ പട്ടിണി നിന്ന് ചത്തോട്ടെയാണ്. ഒരൊറ്റ പൈസ സക്കാത്തിന്റെ കൊടുക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചത് മുസ്ലിം സമുദായമാണ്. ഹിന്ദു സമുദായക്കാരല്ല, ക്രിസ്ത്യൻസ് അല്ല, ജൂതന്മാരല്ല, ആരുമല്ല, വെറും മുസ്ലിമികൾ. അതിന്റെ ആരാണ് അതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ മുആവിയയും അബൂബക്കറിനെയും. അബൂബക്കറിന്റെയും പറഞ്ഞ കാലത്തൊക്കെ കൊടുത്തിരുന്നു. പിന്നീട് മുആവിയന്റെ കാലം വന്നപ്പോൾ നബിന്റെ കുടുംബത്തിന്റെ സക്കാത്ത് പോലും കൊടുക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. എന്തൊക്കെ സംഭവിച്ചു? നബിന്റെ സ്വന്തം മകൾക്ക് അവകാശം കൊടുത്തില്ല, ആയത്തിറങ്ങിയിട്ട് പോലും കൊടുത്തില്ല, ആയത്തിറങ്ങി അതിനായിട്ടൊരു ആയത്തിറങ്ങി എന്നിട്ട് പോലും കൊടുത്തില്ല. കലാലത്തിന്റെ ആയത്ത് തന്നെ നബിന്റെ മകൾക്ക് അവകാശം സ്ഥാപിക്കുന്ന ആയത്താ. എന്നാ അങ്ങനത്തെ ഒരു പേര് അതിനുണ്ടോ? പേരില്ല. നബിന്റെ മകൾക്ക് അവകാശം സ്ഥിരപ്പെടുത്തുന്ന ആയത്താണ് ഈ ആയത്തെന്നുള്ള പേര് ലോകം അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടില്ല. പഠിച്ചു നോക്കിയാലോ? അങ്ങനല്ലാതെ ആയത്തിറങ്ങിയിട്ടില്ല, അതിനുവേണ്ടി മാത്രം ഇറങ്ങിയത്. അതിനാ നെഞ്ഞ തൂത്തൊക്കെ ചെയ്തു. ഇത്തരത്തിൽ നബിന്റെ സ്വന്തം മകളുടെയും അതുപോലെ നബിന്റെ കുടുംബത്തിന്റെയും അവകാശം നിഷേധിച്ചത് അബൂബക്കറിന്റെ കാലത്താണ്, ഉമറിന്റെ കാലത്താണ്, അലിയുടെ കാലത്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലായത്. അവരല്ല കേട്ടോ, അവരല്ല. അവരൊക്കെ നിഷേധികളാണ്, ധിക്കാരികളാണെന്ന് പറയാൻ നമുക്ക് നോക്കത്തില്ല. കാരണം അവരുടെ ചരിത്രം നോക്കുമ്പോൾ അവർക്ക് ഈമാനുണ്ട്, സത്യസന്ധതയുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ എന്ത് ഈമാനും ഇസ്ലാം ഉണ്ടായിരുന്നാലും ഈ കൗമ് നേരാവണം എന്നീ ചെയ്യാൻ പറ്റും. കൗമ് നേരെ നിൽക്കഴിഞ്ഞാൽ ഈ നേതാവ് എത്ര സത്യസന്ധനായിട്ടും കാര്യമില്ല, ചെയ്യാൻ സാധ്യല്ല, ഒരിക്കലും ചെയ്യാൻ സാധ്യല്ല. അങ്ങനെ ഇസ്ലാമിന് തന്നെ അവിടെ നിലനിൽപ്പില്ലാതെ ഇസ്ലാമതവുമായിട്ട് അലിബിൻ നബി താലിബും മദീനത്ത് നിന്ന് ഓടേണ്ടി വന്നു എന്നുള്ള ചരിത്രമല്ലേ? നബി ഉണ്ടായി സ്ഥാപിച്ച ആ ഇസ്ലാം കേന്ദ്രം മദീനയാണല്ലോ അതിന്റെ കേന്ദ്രം, വന്ന് ഭരണകേന്ദ്രം. അങ്ങനെ ഖുർആൻ പരിപൂർണമായിട്ട് അവതരിപ്പിച്ചു കൊടുത്തു, അതൊക്കെ വേണ്ടത്ര പ്രാവർത്തികമാക്കി തീർത്തു പഠിപ്പിച്ച ആ കേന്ദ്രത്തിൽ നിന്ന് ആ ഖുർആൻ അതിന്റെ പ്രാവർത്തിക രൂപം എല്ലാം കൂടി എടുത്ത് ഓടേണ്ടി വന്നു. ആര്? അലിബിൻ നബി താലിബ് എവിടേക്ക്? സൗദി വിട്ട് ഓടി, അറേബ്യ നാട് വിട്ട് ഓടേണ്ടി വന്നു, ഇറാനിലേക്ക്, ഇറാഖിലേക്ക് ഓടേണ്ടി വന്നു. എന്നിട്ട് അവിടെയാണ് അഞ്ചു കൊല്ലം ആ ഇസ്ലാമിന്റെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ. ഇങ്ങോട്ട് കിടക്കാൻ പാടില്ല, കാരണം ഇവിടെ മുആവിയാന്റെ ഭരണ, മുആവിയാന്റെ അബൂഹുറൈറ, അബൂഹുറൈറ കൊട്ടാര പുരോഹിതൻ, ഇവരുടെ ഭരണ. അവരുടെ ഭരണത്തിൽ നടക്കുന്നതൊക്കെയാണ്. നബിന്റെ മകൾക്ക് അവകാശം കൊടുക്കാതിരിക്കുക, നബിന്റെ കുടുംബങ്ങൾക്ക് അവകാശം കൊടുക്കാതിരിക്കുക, പിന്നെ നിസ്കാരം വർദ്ധിപ്പിക്കുക, അതിങ്ങനെ വർദ്ധിപ്പിക്കുക. അതിൽ വേണ്ടതൊക്കെ കൂട്ടിച്ചേർക്കുക. എന്താ കൂട്ടിച്ചേർക്കുന്നത്? വെറും ജൂതത്തരങ്ങൾ. ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാതെ അതിനനുസരിച്ച് ക്രോഡീകരിക്കാതെ വെറും ജൂതത്തരങ്ങളാണ് അതിൽ ക്രോഡീകരിച്ച് നടപ്പിലാക്കിയത് എന്ന് വരെ ഇന്ന് വരെ അവിടുത്തെ ബിസ്മി കട്ടു ഇന്ന് വരെ ജൂതന്മാരുടെ ആമീൻ നിലനിർത്തി. ഇത് ആരാ ചെയ്തതെന്ന് വെച്ചാൽ അബൂഹുറൈറ. വേറെ അബൂഹുറൈറ മുതൽക്ക് ഇന്ന് വരെ മക്കയിലും മദീനയിലും ഒരു ആമീൻ അവിടെ പരസ്യമായിട്ട് നിലനിർത്തി. അതിന്റെ കൂടെ ഒരു അള്ളാഹുവിന്റെ പേര് പോലും പറയില്ല. ഇത് ഖുർആൻ വിരുദ്ധമാണ്. പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അള്ളാഹുവിന് നല്ല നല്ല പേരുകൾ ധാരാളമുണ്ട്. അതെടുത്ത് പ്രാർത്ഥിച്ചോളൂ വിളിച്ചോളൂ എന്ന് പറഞ്ഞിടത്ത് ആ പേരൊരൊറ്റൊന്ന് പറയാൻ പാടില്ല. ആമീൻ ആമീൻ എന്ന് കോടികളുടെ വായിൽ നിന്ന് കൊടാനുകൂടി ആമീൻ ഇവിടെ പരക്കണം എന്നുള്ളതല്ലാതെ അള്ളാഹിന്റെ പേര് ആ കൂട്ടത്തിൽ വേണമെന്ന് അവർ പഠിപ്പിച്ചില്ല. റബ്ബിയുഷിർലി ഒന്ന് പറഞ്ഞു നോക്കുക, അത് നല്ലതാണ്. എന്നാ പേ അള്ളാഹു പറഞ്ഞതിനോട് ഏതാണ്ടൊന്ന് യോജിച്ചു എന്ന് ഈജിപ്തിലുള്ള കുറച്ച് ഇസ്ലാം ഈമാനുള്ള കുറച്ച് ആൾക്കാർ വാദിച്ചു നോക്കി. പഴയ കാലത്ത് പ്രചാരത്തിനും വെച്ചു നോക്കി. അങ്ങനെ ഇവരുടെ ആൾക്കാർ ആബൂഹുറൈറ ആൾക്കാരൊക്കെ വന്നു പറഞ്ഞു ഏ അതും ചെല്ലാൻ പാടില്ല. റബ്ബിയുഷിർലി ആമീൻ എന്നായിരുന്നു പഴയ കാലത്ത് ഈജിപ്തിലൊക്കെ 500 കൊല്ലം മുമ്പ് ചിലർ പറഞ്ഞു. റബ്ബിയുഷിർലി ആമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ പേര് പറിച്ചിരുവായി. അള്ളാഹു പറഞ്ഞ പ്രാർത്ഥന അതും പെട്ടു. പിന്നെ ആമീൻ ആ കൂടുതൽ ഒരു പിന്തുണായിട്ടായിക്കോട്ടെ, കുഴപ്പമില്ല. എന്നാലും റബ്ബിയുഷിർലി വന്നല്ലോ. ഈ ആ റബ്ബിയുഷിർലി ഉണ്ടാകുന്ന കേടുവറ തീർന്നു പറഞ്ഞാൽ ഏ റബ്ബിയുഷിർലി വരാൻ പാടില്ല എന്ന് തീരുമാനിച്ചു ആര്? അബൂഹുറൈറയുടെ അനുയായികൾ. പാടില്ല, വെറും ആമീൻ എന്നെ ചെല്ലാൻ പാടുള്ളൂ, അതൊക്കെ ചെല്ലുമാണ്. പ്രാർത്ഥന ആണെങ്കിൽ അത് പതുക്കെ വെറും പ്രാർത്ഥന നമുക്ക് പതുക്കെ വേണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. ഖുർആൻ പറഞ്ഞു ഇതു റബ്ബക്കും തവറുഅൻ വഖുഫിയ, നിങ്ങൾ രഹസ്യമായിട്ട് താഴ്മയോടുകൂടി വണക്കത്തോടുകൂടി രഹസ്യമായിട്ടാ ചെല്ലേണ്ടത് എന്ന് അള്ളാഹു പ്രത്യേകം പറഞ്ഞതാ. ഇത് ഏറ്റവും വലിയ പ്രാർത്ഥനയായിട്ട് ലോകത്ത് ഏറ്റവും ഉറക്കേണത് പറയാം. ലോകം മുഴുവൻ ആമീൻ ഉറക്കെ പറയണമെന്ന് നിർബന്ധാക്കി. അത് നിർബന്ധാക്കാനുള്ള അജീസം ചെയ്യാൻ തന്നെ ഈ അബൂഹുറൈറയാണ്. ഇത്തരത്തിൽ അവരുടേതാണെന്ന് ശരിക്കും വ്യക്തമാവുന്ന ആ ജൂതത്തരങ്ങൾ ലോകത്തുള്ള ഈ ലക്ഷക്കണക്കിൽ പള്ളികൾ നിലനിർത്തിയത് ആരെന്ന് ചോദിച്ചാൽ അവരുടെ അനുയായികൾ, സുന്നത്തിയമാർക്ക് വേറെ ആരുമല്ല. അത് നേരെ മറിച്ചാക്കിയത് ആരാണ്? അലി ബിൻ അബി താലിബിന്റെ ആൾക്കാർ. അവിടെ പോയി നോക്കി അലി ആമീൻ ഉറക്കെ ചെല്ലാൻ പാടില്ല എന്ന് മാത്രമല്ല, അവിടെ ഇറാനിലുള്ള അലി ബിൻ അബി താലിബിന്റെ അനുയായപ്പെട്ട ഒരു വിഭാഗം ആളുകൾ എന്താ പറയുന്ന പറയും, ആമീൻ എന്ന് ഉറക്കാനും പറ്റില്ല പതുക്കാനും പറ്റില്ല ചെല്ലിയ തിരസ്കാരം പത്തലാണ് അവരുടെ വാദം. ഷിയാക്കളിൽപ്പെട്ട 30 ജില്ലാ പാർട്ടികളുടെ ഒരു കൂട്ടത്തിലാണ്. ഒരു വിഭാഗത്തിന്റെ വാദം തന്നെ എന്താണെന്നറിയോ, ആമീൻ എന്ന് നിസ്കരിക്കുമ്പോ ഒരാൾ ഫാത്തിഹന്റെ കൂട്ടത്തിൽ ആമീൻ എന്ന് പറഞ്ഞാൽ നിസ്കാരം തന്നെ ബാത്തിലായീന എന്നത് വെറുതെ കേട്ടുകൂടി എന്ന് പറയുന്നല്ല. എഴുതി വെച്ച ബുഹാരിന്റെ വ്യാഖ്യാന ഗ്രന്ഥം ഫദ്റുദ്ദീൻ ലൈനി എന്ന് പറയുന്ന ഒരാള് ഏറ്റവും വലിയൊരു വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വാദം, ഞാൻ ആമീൻ എന്ന് ചൊല്ലിയാൽ അത് ബാത്തിലായി, നിസ്കാരം തന്നെ നിസ്ഫലായി എന്ന് പറയുന്ന ആൾക്കാരാണ് ഷിയാക്കളുടെ ഒരു വിഭാഗം എന്ന് ഈ ആമീനെ പറ്റി ചർച്ച നടത്തിയെടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ മൂപ്പറും അത് വേണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല, എവിടെ ബോറിന്റെ അരീതില്ല, ബോറിന്റെ ആളുമാണ്. അപ്പൊ ചരിത്രം എഴുതി വെച്ചു. അതുപോലെ ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ വിവരിച്ചിട്ട ധിക്കാരങ്ങൾ, ഖുർആൻ വിരുദ്ധമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ഗൂഢാലോചനകൾ, ഇതൊക്കെ അവരുടെ സ്വന്തം ചരിത്രത്തിൽ നിന്ന് തന്നെ നമ്മൾക്ക് ഇങ്ങനെ മണിമണിയായിട്ട് രേഖപ്പെടുത്തി അരിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് പറഞ്ഞത്. അപ്പോൾ ഖുർആൻ വിരുദ്ധമായ പ്രവർത്തനം എന്നാരംഭിച്ചു എന്ന് ചോദിച്ചാൽ നൂറ്റാണ്ടുകളെ പഴക്കണ്ടായിട്ടില്ല. നബിന്റെ 23-ാമത്തെ വർഷം, നബി വഫാത്തായി പോയ ഉടനെ 24-ാമത്തെ വർഷം തന്നെ ആരംഭിച്ചു എന്നാണ് നമ്മളുടെ വാദം. ആരംഭിച്ചു, പക്ഷേ നിസ്കാരം 5 ഉണ്ടാക്കണമെന്ന് കഴിഞ്ഞിട്ടുണ്ട്. നിസ്കാരം 5 ആക്കണം, അതിൽ ആമി കൂട്ടിച്ചേർക്കണമെന്ന് 4 ഖലീഫമാരുടെ കാലം കഴിഞ്ഞവരെ കഴിഞ്ഞിട്ടുണ്ട്. മുഅവിയന്റെ കാലം മുതൽക്കാണ് ആ വക അട്ടിമറികളൊക്കെ വന്നത്. അതിലാണ് പറഞ്ഞത് നിങ്ങൾ വേണ്ടതൊക്കെ നിങ്ങൾ കൂട്ടിച്ചേർത്തു, വേണ്ടാത്ത പലതും നിങ്ങൾ കൂട്ടിച്ചേർത്തു എന്ന് അനസുന മാലിക് എന്ന് പറഞ്ഞ ആള് തന്നെ പറയേണ്ടി വന്നു. പറയേണ്ടി വന്നു പറഞ്ഞ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു പക്ഷേ നല്ല ഈമാനും ഇസ്ലാമുള്ള ആളാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ വായതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് കെട്ടിക്കൂട്ടി ഹദീസുകൾ കണ്ടാൽ മൂപ്പറും അബൂഹുറൈറിന്റെ സ്വന്തം വലം കൈയാണെന്ന് തോന്നിപ്പോ. അത് അബൂഹുറൈറിന്റെ കൂടെ അബൂഹുറൈറിന്റെ വേണ്ടത്ര ജൂതത്ര മനസ്സിലാക്കാത്തതിന്റെ പേരിൽ കുറെയൊക്കെ ഹദീസ് അബൂഹുറൈറ പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ പറഞ്ഞ് പ്രേരിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ബുഖാരി മുസ്ലിമൊക്കെ നോക്കുമ്പോൾ ഈ അനസൂർമാരിക്ക് കുറെ ഹദീസുകൾ നമുക്ക് കാണാം. ഓക്കെ, അബൂഹുറൈറയുടെ കോപ്പിയിൽ പെട്ടതാണ്, അയാളെ പറയാൻ പാടുള്ളൂ, അതായത് ജൂതത്തിലുള്ള ആണ്, ജൂത ഏജന്റ് പറയാൻ പാടുള്ളൂ. അങ്ങനത്തെ പല ഹദീസുകളും ഈ അനസൂർമാരിക്ക് പറഞ്ഞതായിട്ട് കാണാൻ കഴിയുന്നു. അതൊരു പക്ഷേ ഇയാളെ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ മനഃപൂർവ്വം ചില ശിഷ്യന്മാർ അനസുന മാലിക്കിനെ കൂട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹം കുറച്ച് നല്ല ആളാണെന്ന് കണ്ടപ്പോ അദ്ദേഹത്തിന് കൂട്ടിപ്പിടിച്ചാൽ മുമ്പ് എതിർക്കാനൊന്നും പോകില്ല, എതിർക്കാൻ പോകാൻ പേടിയുള്ളതാണ്, എതിർക്കാൻ വലിയ പേടിയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എതിർക്കാൻ പോലെ മുമ്പ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അബൂഹുറൈറയ്ക്ക് വേണ്ടിയിട്ട് ഓരോ പറഞ്ഞാൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചില ഇന്നുണ്ടായ സ്വഭാവം. ഇന്ന് ഇന്നന്നെ വിഷയങ്ങൾ ഇന്നന്നെ ആൾക്കാർ പറഞ്ഞു എന്ന് കുറച്ച് വ്യക്തിത്വമുള്ള ആൾക്കാർ തന്നെ പേരിൽ തന്നെ മറ്റു ചില ആൾക്കാർ അത് അദ്ദേഹം പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ ചിലപ്പോൾ തരപ്പെടില്ല. കാരണം നിഷേധിച്ചാൽ അവിടെ മുദ്ര പോകും, അപ്പോൾ ഒറ്റപ്പെടും, അപ്പോൾ ബഹിഷ്കരണം, എതിർപ്പും. അങ്ങനത്തെ പല സമ്പ്രദായങ്ങളും സ്വഭാവങ്ങളും ഇന്ന് നമുക്ക് കാണുന്നുണ്ട്. അതേപോലെ അനസ് ബിൻ മാലിക്കിനെ സംബന്ധിച്ച് ആ സ്വഭാവക്കാരനാണെന്ന് പല ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതെങ്കിലും ആവട്ടെ, അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ പറഞ്ഞു, അവിടെ യാഥാർത്ഥ്യമായിട്ട് നമ്മൾ ഇവിടെ കണ്ടു. ഇവിടെ ബുഹാരിയിൽ തന്നെ എഴുതി വെച്ചു, നിങ്ങൾ ഈ നമസ്കാരത്തിൽ കാട്ടിക്കൂട്ടിയതെല്ലാം കാട്ടിക്കൂട്ടിയില്ലേ, ചെയ്തൊപ്പിച്ചതെല്ലാം നിങ്ങൾ ചെയ്തൊപ്പിച്ചില്ലേ, അതും കൂടി അട്ടിമറിച്ചിട്ട് ബുഹാരി അവിടെ പുള്ളി മാറ്റി കത്തിയെടുത്ത് വരണ്ടി പുള്ളി മേലിന്താരയാക്കിയിട്ട് നിങ്ങൾ ഇപ്പൊ നിസ്കാരത്തിന്റെ സമയത്തല്ലല്ലോ ഇപ്പൊ നിസ്കരിക്കുന്നത്, നിസ്കാരത്തിന്റെ സമയം നിങ്ങൾ പിന്തിച്ചില്ലേ എന്നാക്കി തീർത്ത് പറഞ്ഞ വാക്കെന്തായിരുന്നു, നിസ്കാരത്തിന് നിങ്ങളെ പലതും കൂട്ടിച്ചേർത്തില്ലേ എന്നാ മുമ്പ് പറഞ്ഞു. അല്ലേ സമയത്തും ആ സമയത്തും ഫിഹ സംസ്കാരത്തിന്റെ കാര്യമല്ല, ഒരു കാര്യം നബിന്റെ കാലത്തുള്ള പോലെ ഞാൻ കാണില്ല എന്ന് പറഞ്ഞപ്പോ നിസ്കാരത്തിന്റെ കാര്യമൊന്നും വലുതാക്കി ചോദിച്ചതാ. നിസ്കാരത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ ചെയ്തൊപ്പിച്ചില്ലേ എന്നാണ് മറുപടി പറഞ്ഞത്. ഇത് ബുഹാരി 10 കൊല്ലം അവിടെ പഠിപ്പിച്ചപ്പോ ഇവർക്ക് തോന്നി ഇത് ഇങ്ങനെ തന്നെ എഴുതി വെച്ചുകൂടാന്ന് തോന്നിയതിന് ശേഷം 11-ാമത്തെ കൊല്ലം മാറ്റി, പുള്ളി വരണ്ടി, ഹർക്കത്ത് മാറ്റി, ഉച്ചാരണം മാറ്റി. അങ്ങനെ എന്തായി? ഇപ്പൊ നിങ്ങൾ നിസ്കരിക്കുന്ന സമയം തെറ്റിക്കേണ്ടതുണ്ട്. ഇപ്പൊ തെറ്റിക്കേണ്ട, നിങ്ങൾ ശരിയായ സമയം തെറ്റിച്ചിട്ടല്ലേ ഇപ്പൊ നിസ്കരിക്കണെന്ന് അർത്ഥത്തിലേക്ക് കൊണ്ടുവന്നു രണ്ട് പുള്ളിയെ മാറ്റുള്ളൂ. ഇതിവിടെ പൊളിഞ്ഞു. ഇതാ നമ്മളിപ്പോ ബുഹാരിയും മുസ്ലിമും ലോക പൊള്ളന്മാരാണ് എന്നതിന്റെ തെളിവുകൾ എന്ന് പറഞ്ഞ ചെറിയ ലഘുലേഖയായിട്ടൊരു ബുക്ക് ഇപ്പൊ ഇന്ന് നമ്മൾ പ്രസിദ്ധീകരിക്കാം. അത് ശരിയായിട്ട് പുറത്തു വന്നു. ബുഹാരിയും മുസ്ലിമും ലോക പൊള്ളന്മാരാണെന്നതിന്റെ തെളിവുകൾ എന്ന് പറഞ്ഞിട്ട് 10 തെളിവ് അതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. 10 തെളിവ്. ഈ 10-ൽ ഒരൊറ്റ ഒന്നിന്റെ മറുപടി പറയാൻ ഈ ഭൂലോകത്തിലുള്ള പണ്ഡിതന്മാർ എല്ലാവരും കൂടി ശ്രമിച്ചാൽ ആവൂല. കാരണം അതിന്റെ ഉള്ളിലുള്ള തെളിവാണ്, ബുഹാരിന്റെ ഉള്ളിലുള്ള തെളിവാണ്. പിന്നെ എന്ത് ചെയ്യും? തുണ്ടി ചെയ്താൽ നമ്മൾ പിടികൂടുന്നത്. അപ്പൊ അതിന് ബുഹാരി പൊള്ളനാണെന്നും മുസ്ലിം പൊള്ളനാണെന്നും പറയുന്നത് അതിൽ തന്നെയുള്ള തെളിവെടുത്ത് പറഞ്ഞാൽ മറ്റേ ശരിയാക്കൾ പറഞ്ഞ സമയക്കൂല, വേറെ നമ്മൾ നെയ്തുണ്ടാക്കിയ സമയക്കൂല, അനുമാനിച്ച് പറഞ്ഞ സമയക്കൂല, അതിന്റെ ഉള്ളിലുള്ള തെളിവുകൊണ്ട് പറഞ്ഞ വിശേഷമായല്ലോ. അങ്ങനത്തെ 10 തെളിവുകളോടുകൂടി ഒരു ചെറിയ ഗ്രന്ഥം, ഒരു ലഘുലേഖ ഇന്ന് മുതൽ നമ്മൾ പ്രസിദ്ധീകരിക്കാം. വലിയ വലിയ കോലാഹലങ്ങളൊക്കെ പലതുണ്ടാവാൻ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതായത് എന്നെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്, വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും വേണ്ടിയില്ല, ഇത് ഈ ലോകത്തുനിന്ന് പറഞ്ഞു തീർക്കണം എന്നുള്ള ഒരാഗ്രഹം കൊണ്ട് പറയാൻ തീരുമാനിച്ചിരിക്കാം. ബുഹാരിയും മുസ്ലിമും എന്തിനു വേണ്ടി വന്നു, അവരിപ്പോ ഇസ്ലാം മതം എന്താക്കി തീർത്തു, അവരുടെ ഉദ്ദേശം എന്തായിരുന്നു, നബിനെ അവർ ഏതെല്ലാം നിനക്ക് തരം താഴ്ത്തി, ഇതൊക്കെ ജനങ്ങൾ അറിയട്ടെ. ഇതൊന്നും ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. ബുഹാരിയും മുസ്ലിമും അവരില്ലെങ്കിൽ നമുക്ക് സുന്നത്ത് കിട്ടൂലായിരുന്നു എന്ന് ഈ ഖേദത്തിലിരിക്കാണ്. ഈ ബഹുമതിയിലിരിക്ക, ബുഹാരി മുസ്ലിമാണ് നബിന്റെ സുന്നത്ത് നമുക്ക് തന്നത്. പക്ഷെ ആ തന്ന സുന്നത്തിൽ എന്താ ഉള്ളത് എന്ന് അവരറിയണ്ടേ. അവരറിയണത് പോയിട്ട് ബുഹാരി ഓതി എന്ന് പറയുന്ന ആൾക്കാർക്ക് നബിനെ പറ്റി ഒരു അപരാധം പറഞ്ഞിട്ടുണ്ടാക്കിയ 9 ഭാര്യമാരുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ പുറമെ ഒരു കീപ്പുണ്ടെന്ന് പറഞ്ഞു. കീപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് മാന്യതല്ല എന്തെങ്കിലും രൂപത്തിലാണോ സംസാരിക്കുന്നത്. ആദ്യം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവിടെ പോയിട്ട് ചാരിയിലെന്ന് തുടങ്ങാൻ തുടങ്ങി. പിന്നെ വിവാഹം കഴിഞ്ഞതിന്റെ ശേഷം ശരിക്കും പായട്ട് കിടക്കാൻ തുടങ്ങി. എന്നിട്ട് മുടി വാർന്നു കൊടുക്കാൻ തുടങ്ങി, വേൻ നോക്കാൻ തുടങ്ങി, ജ്യേഷ്ഠത്തിന്റെ അവിടെ പോയി കിടക്കുന്നുണ്ട്. ഇതൊക്കെ എവിടെയുള്ളത്? ബുഹാരിയിലാണ്. അതൊക്കെ ഇത് മുഴുവൻ ബുഹാരിയിലാണ്. ജ്യേഷ്ഠത്തിന്റെ അവിടെ പോയിട്ട് ജ്യേഷ്ഠത്തിന് വായിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബുഹാരിയിൽ 5-6 സ്ഥലത്ത് എഴുതി വെച്ച ഈ ഒരു കഥ ബുഹാരി പാസായി വന്ന ആൾക്കാർ അറിഞ്ഞിട്ടില്ല. അതായത് ബുഹാരി പാസ്സാവുന്ന കാരോരി പാസ്സാവലെ, കാരോഹരി ഓതലുള്ളൂ. ഇത് മുക്കാലോഹരി മുഴുവൻ ഓതുമ്പോഴേ ഈ ആ 5-6 സ്ഥലത്ത് ഇത്തരത്തിലുള്ള വഷലൻ വർത്തമാനം നബിനെ സംബന്ധിച്ച് ഇയാൾ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ള അറിയണമെങ്കിൽ ബുഹാരി മുഴുവൻ വായിക്കണം, മുഴുവൻ പഠിക്കണം. പരിഭാഷ വായിച്ചാലും മുഴുവൻ കാണൂല. ഒരു സ്ഥലത്ത് അതിന്റെ കുറച്ച് പകുതി ഭാഗം മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഉണ്ട് ഇപ്പൊ അതിനുള്ളിൽ. ഈ പറഞ്ഞ വർഷത്തിന് മുഴുവൻ അതിന്റെ ഉള്ളിലുണ്ട്. ആദ്യം വിവാഹം കഴിഞ്ഞതിന് മുമ്പ് അവിടെ പോയിട്ട് പിന്നെ ഉറങ്ങലുണ്ട്, പക്ഷെ ചായ നിന്നിട്ട് ഉറങ്ങാം. വിവാഹം കഴിച്ചതിന് ശേഷം പിന്നെ കിടന്നുറങ്ങലുണ്ട്, അങ്ങനെ പിന്നെ സാപ്പാട് അടിക്കലുണ്ട്, പിന്നെ അവിടുന്ന് തല മുമ്പടി വാരാൻ തുടങ്ങി, പേ നോക്കി കൊടുക്കലുണ്ട്, വീണ്ടും കിടന്നുറങ്ങലുണ്ട്. ഇതൊക്കെ സാധാരണ പതിവാണെന്ന് ഒരാളെ പറ്റി ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടാക്കിയാൽ എന്തായിരിക്കും എന്റെ സ്ഥിതി? ഇവിടെ ഭൂകമ്പുണ്ടാവൂലേ? സാധാരണ വ്യക്തിത്വമുള്ള മനുഷ്യനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ആരോപണമൊക്കെ അതോ സ്വന്തം ഏതെങ്കിലും ഒരു തരത്തിൽ ബന്ധത്തിൽപ്പെട്ടതല്ല എന്നവിടെ ഉറപ്പിച്ചിരിക്കണം. നിലനിലേ ഒരു കാര്യമുള്ളൂ, നബിന്റെ ഭാര്യമാരല്ല, ഭാര്യമാരെ വീട്ടിൽ നിന്ന് പള്ളി പോവാന്ന് പറഞ്ഞിട്ടാ പോവാ, നോക്കണം, മസ്ജിദ് ഖുബയിലേക്ക് പോവാന്ന് പറഞ്ഞിട്ടാ ഇവിടുന്ന് പോവാ. എന്നിട്ട് പോയിട്ട് ഇവിടെ പോയി അവിടുന്ന് സാപ്പാടിക്കലാ പണി, അവിടെ കിടന്ന് തുടങ്ങിയ പണി എന്നപ്പോ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇത് സാധാരണ രീതിയിലുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്തായിരിക്കും അനുഭവം, എന്തായിരിക്കും അതിന്റെ പ്രതികരണം? അത് നമ്മളെ നബിനെ പറ്റി പറഞ്ഞിട്ടാക്കിയിട്ട് ഇവിടെ യാതൊന്നും സംഭവിക്കേണ്ടത്. ജനങ്ങൾ അറിഞ്ഞിട്ടില്ല, ഇത് വായിക്കുന്ന ആൾക്കാരും ബുഹാരി ഓതുന്ന ആൾക്കാരും ഇത് അറിഞ്ഞിട്ടില്ല. ബുഹാരിയിൽ 5-6 സ്ഥലത്ത് എഴുതി വെച്ച വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് 5 സ്ഥലത്ത് എഴുതി വെച്ച അങ്ങനത്തെ ഒരു സംഭവം അത് ബുഹാരിയിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ബുഹാരി പണ്ഡിതന്മാരെയാണ് ഇപ്പൊ നമുക്ക് കാണാൻ. ബുഹാരിയിൽ അങ്ങനെ ഉണ്ടോ? 5 സ്ഥലത്ത് വിശദമായിട്ട് എഴുതി വെച്ച, ആവർത്തിച്ച് എഴുതി വെച്ച ഈ ഒരു സംഭവത്തെ സംബന്ധിച്ച് അങ്ങനെ ബുഹാരിയിലുണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുക. അപ്പൊ അവർ ബുഹാരി എത്രത്തോളം പഠിച്ചു? പിന്നെ അപ്പൊ ബുഹാരി പഠിച്ച പണ്ഡിതന്മാരെ റാങ്ക് കിട്ടിയ ആൾക്കാരൊക്കെ അങ്ങനെ ചോദിച്ച ആ വിഷയത്തിലേക്കൊന്നും പ്രവേശിച്ചിട്ടില്ലാത്ത ബുഹാരി ഒന്നും വായിച്ചിട്ടില്ലാത്ത ആൾക്കാർ ഇപ്പൊ എങ്ങനെ അറിയില്ലല്ലോ. അതൊക്കെ നമ്മൾ അറിയിക്കാം, അതിൽ കുട്ടിയാണ്ട് അറിയിക്കാം. ഇതൊക്കെ അറിയിക്കുമ്പോൾ ജനങ്ങൾ തീരുമാനിക്കും ഈ ബുഹാരി എന്തിനുള്ളതാണ്, മുസ്ലിം എന്തിനു വേണ്ടി വന്നതാണ് എന്നൊക്കെ ജനങ്ങൾ തീരുമാനിക്കും. അവർക്ക് ബുദ്ധിയുണ്ട്, ബുദ്ധിയില്ലായി ഒന്നുമില്ല, ബുദ്ധിപീകം സമ്മതിക്കായി. ഏതായാലും നമ്മൾ ആ കൂട്ടത്തിൽ അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ ചെയ്തു കൊടുക്കണം. അതിന് കുറച്ച് നല്ല വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി തീർന്നത് നമ്മളുടെ ഒരു ഭാഗ്യമാണ്. അവര് ഒരാളും ചിന്തിക്കുന്ന കാലത്തും പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇതൊന്നും പറയാൻ പറ്റില്ല, ഇന്നും പറയാൻ പറ്റില്ല. വളരെ കാലം മുമ്പ് ഇതൊക്കെ ചെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. ഹസാരി ഇമാമൊക്കെ ഈ കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലാക്കിയ ആളാണ്, വളരെയധികം പഠിച്ച് അതിനുവേണ്ടി വിപ്ലവത്തിന് ഇറങ്ങിയിട്ടില്ലെങ്കിലും കുറെയൊക്കെ പഠിച്ച ആളാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്നത്തെ ഏറ്റവും നല്ലൊരു ബുദ്ധിശാലിയായിരുന്നു, ബുദ്ധിമാനായിരുന്നു ഹസാരി. അദ്ദേഹം എന്റെ ഓർമ്മയിൽ ഈ ബുഹാരിനും മുസ്ലിമിനി മാനിച്ചുകൊണ്ടൊരു വാക്ക് മരണം വരെ പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ചില ഗ്രന്ഥങ്ങൾ അദ്ദേഹം അവരുടെ പേരേ പറയില്ല. ഹദീസുകളൊക്കെ അങ്ങാടി ഹദീസ് പോലും ഒപ്പിടത്തോളം ഇവിടെ പറഞ്ഞു കൊള്ളാവുന്ന എന്തെങ്കിലും തത്വം തന്നുകൊണ്ട് അങ്ങാടിയിൽ പറഞ്ഞ് ചന്തക്കാർ പറഞ്ഞ് നടക്കുന്ന ഹദീസ് ആരും ഇല്ലാതെ ഒപ്പിടത്ത് എഴുതും. അതിന് സ്ഥലത്തും പരമ്പര ചെയ്യാൻ ഇല്ലാത്ത രൂപത്തിൽ നടന്നു വന്ന ഒരാളാണ് വസാരി എന്നത് ലോകത്തിനും അപ്പുറം പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് പ്രചാരം വന്നപ്പോൾ അത് വിഷയമായി തോന്നുന്നു. വസാരി മുഹമ്മദിന്റെ ലോകപണ്ഡിതനായിട്ട് അറിയപ്പെട്ട ആളാണ്, ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആയിട്ട് പേരിൽ പറഞ്ഞാൽ അങ്ങനെയൊക്കെ വലിയ പണ്ഡിത സ്ഥാനത്ത് ഇരുന്നിരുന്ന ആളാണ്. അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു പണ്ഡിതനായി ജീവിച്ചു. അദ്ദേഹം ഈ ബുഖാരി മുസ്ലിമിനെ ശരിക്കും വില വെച്ചിട്ടില്ല എന്ന് പറയുന്നത് കുറച്ച് അപകടമാണ്, പിന്നീടാണ് മനസ്സിലായത്. അപ്പൊ എന്ത് പറഞ്ഞു പറയും, ഒസാരി മരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ചെയ്ത തൗബ കാണേണ്ടതാണ്. എന്താ തൗബ? അദ്ദേഹം മരിക്കുന്ന അവസരത്തിൽ ബുഹാരി അങ്ങനെ കയ്യിലേന്തിയിട്ട് നെഞ്ഞത്ത് കിടന്നിട്ട് അതോടുകൂടി മുറിച്ച് പിടിച്ചിട്ടാണ് മരിച്ചത് എന്ന്. ഇത് ആരുണ്ടാക്കി എന്ന് വെച്ചുണ്ടാക്കിയ ആളെ ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ ബുഹാരിന്റെ ശിങ്കിടികൾ പിന്നീട് പറഞ്ഞിട്ടുണ്ടാക്കിയ ചരിത്രമാണ്. മരണം വരെ ബുഹാരിന്റെ പേര് നന്നായി പറയാത്ത ഒരു മനുഷ്യന്റെ പേരിൽ ബുഹാരിന്റെ കിതാബ് വാരി പുറന്നുകൊണ്ടിട്ടാണ് ശ്വാസം അടക്കിയത് എന്ന് പറഞ്ഞാൽ ഇത് മാത്രം കേൾക്കുന്ന ആൾക്കാർ ബുഹാരിനെ സംബന്ധിച്ച് പിന്നെ മതി കൂടിയല്ലോ. ഒസാരി പോലും അവസാനം അത്ര കാലം മാനിക്കാത്തതിന്റെ പേരും അപ്പം തൗബ ചെയ്തു എന്നായില്ലേ? ഇത് വല്ലതും ഉണ്ടായിട്ടുണ്ടാവാൻ പാടുണ്ടോ? മരണം വരെ ബോധത്തോടുകൂടി അതിനെ തള്ളി പറഞ്ഞൊരാള് മരിക്കാൻ കാലത്ത് ആ കുഫ്ർ, ഇതാണ് എന്റെ പേരുള്ളത്. നിബിനെ അവഹേളിക്കൽ, നിബിനെ താരടിക്കൽ, നിബിനെ മറിക്കുന്നത് ചന്തകളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാക്കൽ, സീറ് പറ്റിയിട്ട് വെളിവില്ല നടന്നു എന്ന് പറഞ്ഞു, ആ കുറെ ആറ്റ് കട്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞു, നബി ഇങ്ങനെ ഒരു പെണ്ണിന്റെ കൂടെ പോയി കിടക്കൽ പരിവാരം ഇതൊക്കെ വാരി കൊണ്ടുവന്നിട്ടാണ് മരിച്ചു ചെയ്യുന്നത്. അപ്പൊ ഒസാനെ പറ്റി പിന്നെ പറഞ്ഞിട്ടുണ്ടാക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടെ ചരിത്രം. അപ്പൊ ചരിത്രങ്ങൾ അട്ടിമറിച്ച് പഠിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ പാരമ്പര്യമായിട്ട് ഇവർ കാണിച്ചിരുന്ന സ്വഭാവമാണ്, സുന്നത്ത് ജമാഅത്തിന്റെ സ്വഭാവത്തിൽപ്പെട്ടാണ്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ ആദ്യം മുതൽ ചരിത്രം പലതും കുഴിച്ചു വെച്ചിട്ടുണ്ട്. ഫാത്തിമാനെ കൊന്നത്, അരിയനെ കൊന്നത്, അരിയനെ കൊന്നുന്നവർ പറയുന്നില്ല, ഏങ്ങനെ അഞ്ചു കാലം അഞ്ചു കൊല്ലം മരിച്ചു, അങ്ങനെ മരിച്ചു മരിച്ചുപോയതല്ല, വെട്ടി കൊന്നത് അരിയനെ, അലിയന്റെ മക്കളെ വിഷം കൊടുത്തു എന്നാണ് ഹസന്നെ, മൂന്നാമത്തെ രണ്ടാമത്തെ മകനെ പിന്നെ കൊന്നതല്ല, ഒരു അറിഞ്ഞു അവൻ ആ രൂപത്തിലാണ് കൊന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ എന്നിട്ട് മറിച്ചു നോക്കുമ്പോൾ അവിടെ നോക്കി ഗർഭരായി വെച്ചിട്ട് അപ്പൊ പിന്നെ കുഴിച്ചു വെക്കാൻ നിർത്തി, എല്ലാവരും ചില ബാക്കി വശങ്ങൾ കുഴിച്ചു വെച്ചു. അങ്ങനെ വെട്ടി നിർത്തിയതിന് ശേഷം കഴുത്ത് അറത്തിട്ട് ഒരു തളികയിൽ വെച്ചിട്ട് ഘോഷയാത്രയായിട്ട് കുന്തത്തിമ്മൽ നാട്ടിയിട്ടൊക്കെ ജാഥ പോയത് ആരുടെ മുമ്പിലേക്ക്, മുഹാബിയാന്റെ മകൻ യസീദ് ദുഷ്ടന്റെ മുമ്പിലേക്ക്. അവിടെ ചെന്നപ്പോ മുമ്പ് ഒരു കള്ളമലയുടെ ഒളിച്ചു വന്നു. ഇതൊന്നും വേണ്ടിയിരുന്നില്ല, ഒരു അതാണല്ലോ അവിടെ ഭരണം നിലനിൽക്കണമെങ്കിൽ ഒരു കള്ളമലയുടെ ആവശ്യമാണ്. അയാളാണ് ഇത് മുഴുവൻ ചെയ്യിപ്പിച്ചത്. അവസാനം ഒരു കള്ളമലയിൽ നിന്ന് ഒളിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുതിച്ചിരിക്കണം, അതൊക്കെ ഉണ്ടായാലോ. പക്ഷെ ജനങ്ങളറിയോ അങ്ങനെ ഗർഭരായി വെച്ച് അങ്ങനെ കൊന്നു എന്നുള്ളത് അറിഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് ചെയ്ത ദുഷ്ടത്രം കൊന്നതിന് ശേഷം പിന്നെയും മൃതശരീരത്തെ നബിന്റെ പേരക്കുട്ടിനെ എന്തെല്ലാം പിന്നെ അവർ കാട്ടിക്കുട്ടി എന്നുള്ള ദുഷ്ടത്രം ഈ ലോകത്തിൽ ശിയാക്കൾക്കല്ലാതെ അറിയോ? അറിയില്ല. ശിയാക്കളെ സംബന്ധിച്ച് ശിയാക്കളെ എല്ലാം നിൽക്കുമ്പോൾ പുണ്യവാന്മാരാണ് സത്യവാന്മാരാണ് എന്നൊന്നും നമ്മൾക്ക് വാദമില്ല. പക്ഷെ ഒന്നുണ്ട്, ഖുർആനുമായിട്ട് ഖുർആനിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ശിയാക്കളുടെ കാലോഹരി പോലും സുന്നത്ത് ജമാഅത്തുകാർ ഖുർആനിലേക്ക് അടുത്തിട്ടില്ല എന്ന് നമ്മൾ സമ്മതിക്കണം. ഇല്ല, അവർ ഖുർആനിലുള്ള പല കാര്യങ്ങളും വളരെ പ്രാധാന്യത്തോടു കൂടി എടുത്ത് പറയുമ്പോൾ നിസ്കാരത്തിന്റെ മൂന്ന് നേരത്തിന്റെ സിദ്ധാന്തം അഞ്ചാം നിസ്കരിക്കുന്ന ആൾക്കാരാണെങ്കിലും ശരി, നിസ്കാരം എത്ര നേരാണ് പറഞ്ഞതെന്ന് ഒരു ശിയ ഒരു പണ്ഡിതനാവണം, ഒരു പണ്ഡിതനായ ശിയോട് ചോദിക്കുകയാണെങ്കിൽ എത്ര നേരം നിങ്ങൾക്ക് രണ്ടും വേറെ ചോദിക്കണം. നിസ്കാരം ഫറളത്തിന് എന്നു ചോദിച്ചാൽ പറയാം, നിസ്കാരത്തിന് എത്ര നേരം ഫറളു എന്ന് ചോദിക്കണം. അപ്പൊ അവർ പറയും ഫറളു തന്നെ അവർ പറയാൻ ചിലപ്പോ ഉണ്ടാവും. അപ്പൊ ഫറളു മൂന്ന് നേരമേ ഉള്ളൂ, അത് അഞ്ചു നേരമായിട്ട് നിസ്കരിച്ചാൽ തിരക്കേടില്ല, അജീത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട് എന്നല്ലാതെ നിർബന്ധം മൂന്ന് നേരം എന്നല്ലാതെ പറയാൻ പാടില്ല. അഞ്ചു നേരം അഞ്ചു നേരം നിർബന്ധമാണെന്ന് പറയുന്ന ഒരു യഥാർത്ഥ ശരി പണ്ഡിതൻ ഇവിടെ ഇല്ല. പറയും അഞ്ചു നേരം നിസ്കരിക്കുന്നുണ്ട്, ആ പണ്ഡിതന്മാരും ചിലപ്പോൾ നിസ്കരിക്കും, പക്ഷെ നിർബന്ധം മൂന്ന് നേരം അഞ്ചു നേരം പറയാൻ പാടും. ഇതുപോലെ ഇപ്പൊ നമ്മളിവിടെ നിസ്കരിക്കുന്നുണ്ട്, പിന്നെ അഞ്ചു നേരം നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഭൂരിഭാഗം, ആ അഞ്ചു നേരത്തിന്റെ അപ്പുറത്തുപ്പുറത്ത് സുന്നത്തിന് അതിന് ഫലം എന്ന് പറയും, അതിന് ഫലം എന്ന് പറയില്ല, ഈ അഞ്ചു നേരത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്ത് പിന്നെ സുന്നത്ത് നിസ്കാരം ഉണ്ടാക്കിയാണ്. ഇതാരുണ്ടാക്കി ഒറ്റ ആൾക്കാർ നിക്കരുത്, ഒറ്റ ആൾക്കാരുടെ സുന്നത്തിന് അംഗീകരിച്ചു. പക്ഷെ ഈ അഞ്ചു നേരം നിക്കരിച്ച് ഉണ്ടാക്കിയതിന്റെ പുറമെ അപ്പുറം ഇപ്പുറം ചിലടത്ത് ഇപ്പുറം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, അത് അടി കിട്ടിയിട്ടല്ലാതെ അത് സുബഹിന്റെ ശേഷം നിക്കരിക്കുന്നവരാണല്ലോ എന്താ അടിച്ച് വായിച്ചു പള്ളിയിൽ, അങ്ങനെയാണ് സുബഹിന്റെ ശേഷം നിക്കാറില്ലാതെ. അതുപോലെ അസറിന്റെ ശേഷം നിക്കരിക്കുന്നവരെ അടിച്ചു. ഇതൊക്കെ അവരുടെ കിതാബിൽ തന്നെ എഴുതിച്ചിരിക്കുന്നു, മൂത്തൽ എഴുതിച്ചിരിക്കുന്നു, മുസ്ലിമിൽ എഴുതിച്ചിരിക്കുന്നു. അങ്ങനെ അടികൊണ്ടാണ് ഊർജ്ജി അസറിന്റെ ശേഷം സുന്നത്ത് ഇല്ലാതായത് എന്നല്ലാതെ ഇവരുടെ മര്യാദ കൊണ്ടല്ല, അങ്ങനൊക്കെ അടിച്ചിട്ട് അവിടെ ഇല്ലാതായി എന്നല്ലാതെ അപ്പൊ അതിന് മുമ്പുണ്ടാക്കി, അസറിന് മുമ്പ് നാലറക്കാത്ത ഉണ്ടാക്കി, സുബൈന്റെ മുമ്പ് രണ്ടറക്കാത്ത പിന്നീട് നിക്കരിച്ചു, അത് അടിച്ചപ്പോ മുമ്പിലാക്കി രണ്ടറക്കാത്ത. ഇങ്ങനെ മുമ്പും പിമ്പും ഒക്കെ സുന്നത്ത് ഉണ്ടാക്കിയതിന് എന്താ പേര്? അത് ഫറദ് എന്നല്ല ഇനി പേര്, സുന്നത്ത് എന്നുള്ള പേര്. ഈ പേര് ഖുർആനുണ്ടോ? നിസ്കാരത്തിൽ ഫറദ് സുന്നത്ത് എന്നുള്ള പേര് ഖുർആനുണ്ടോ? ഖുർആനില്ല. അപ്പൊ സുന്നത്ത് എന്നുള്ള പേരിൽ ഈ 100 കോടിന് അല്ലെങ്കിൽ 90 കോടിന് സമ്മതിപ്പിച്ചു. യാതൊരു കേസും അത് സുന്നത്ത് ഇത് ഫറദ്, ഇത് സുന്നത്ത് ഇത് ഫറദ്, ഇത്ര ഉള്ളൂ. ലാഭം എന്ന് പറയുമ്പോൾ ലാഭം എന്ന് പറയുമ്പോഴുള്ള ഒരു തരികിടയിലാണ് ഈ അനാചാരമായിട്ടുള്ള നിസ്കാരങ്ങൾ ഈ സമുദായത്തിൽ പഠിപ്പിച്ചത്, കെട്ടിയേൽപ്പിച്ചത്. അപ്പൊ ഇത്തരത്തിൽ ചരിത്ര പേരുകൾ മാറ്റിമറിച്ചിട്ട് പല അട്ടിമറികളും നടത്തിയിട്ട് ഖുർആൻ വിരുദ്ധമായിട്ടുള്ള ആചാരങ്ങൾ അനാചാരങ്ങൾ ധാരാളം നമ്മുടെ സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ പുരോഹിതന്മാരാണ്. അത് പൊളിയാതിരിക്കാൻ അവർ ചെയ്ത പണി എന്താണ്? ഖുർആൻ പഠിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഖുർആൻ പഠിക്കുന്നവരെ കേൾക്കാതിരിക്കുക, അത് വായിക്കാതിരിക്കുക, ഇതാണ് അവർ ശരിക്കും കണ്ടുപിടിച്ച മാർഗം. അത് കുറൊക്കെ പഠിച്ചു ഏതായിരുന്നാലും ഈ കാലഘട്ടത്തിൽ ഇനിയിപ്പത് അത്ര പഠിക്കാൻ പോണില്ല. ഖുർആൻ വായിക്കാൻ ആൾക്കാരെ തയ്യാറായിട്ടുണ്ട്, അതിൽ വിഷയങ്ങൾ ചോദിക്കാൻ തയ്യാറുണ്ട്. ഈ സുന്നത്ത് ജമാഅത്തിന്റെ തനിനിറം, തനിനിറം തന്നെ പറയണം, അവരുടെ തനിനിറം സമുദായത്തെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇവർ ഒന്നാം നൂറ്റാണ്ട് മുതൽ തന്നെ ഖുർആന്റെ വിരുദ്ധമായിട്ട് നബിയുടെ കുടുംബത്തെ പോലും ചോദിച്ചു കൊന്നു. അതാണ് ഇതിന്റെ തുടക്കം. ആര് ചെയ്തു? സുന്നത്ത് ജമാഅത്തുകാരെന്ന് പറഞ്ഞാൽ അവരുടെ ഇമാമികൾ അല്ലെങ്കിൽ കൂടുതലുള്ള ആൾക്കാരാണോ ചെയ്തത്? ഇതൊക്കെ സമുദായത്തെ അറിയാൻ പോവാ. നബിന്റെ മൃത ശരീരം പോലും ഇവിടെ മറവ് ചെയ്യാതിരുന്നത് അത് ഷിയാക്കളല്ല, സുന്നത്ത് ജമാഅത്തുകാരാണ്. ഷിയാക്കളല്ലേ തടസ്സം എന്നത്, അതായത് ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ അന്ന് ഷിയാരാണ് അലി ബിൻ അബി താലിബ്. അലി ബിൻ അബി താലിബ് കുടുംബമാണ് അന്നത്തെ ഷിയ. അവരാണോ മൂന്ന് ദിവസം നബിന്റെ മൃത ശരീരം മറവ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അല്ല, അതിന്റെ അപ്പുറത്തുള്ള ആൾക്കാരാണ്. അതിന് പിന്നെ പെട്ടിട്ടുണ്ട്, പെട്ടുകുടുങ്ങിയിട്ടുണ്ട്, അത് പറയാതിരിക്കാൻ നോക്കില്ല, പെട്ടുകുടുങ്ങിയിട്ടുണ്ട്. അവർക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെ വഴങ്ങേണ്ടി വന്നു എന്നുള്ളതല്ലാതെ അവരതിനെ പ്രോത്സാഹിപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ പാടില്ല. പറയാനുള്ള തെളിവില്ലാത്തുണ്ടെങ്കിൽ പറയാം. ഏതായാലും ഖുർആനുള്ള യാഥാർത്ഥ്യം അന്തരാകാശ വ്യവസ്ഥിതി അതേപോലെ നടപ്പിലാക്കാൻ പരിപൂർണമായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതുകൊണ്ട് നമ്മൾക്ക് എവിടെയും പറയാം. ഖുർആൻ തന്നെ പറഞ്ഞിരിക്കണം നിങ്ങൾക്ക് ദഹിക്കണില്ല. അതുകൊണ്ട് നമ്മൾക്ക് എവിടെയും പറയാം അബൂബക്കർ സിദ്ദീഖും ദഹിച്ചിട്ടില്ല, ഉമ്മറുത്താവിനെ ദഹിച്ചിട്ടില്ല, ദഹിച്ചിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു മുസ്ലിമിൽ എഴുതിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ അത് ദഹിക്കേണ്ട ഇരുപതാം നൂറ്റാണ്ടിലെത്തിയപ്പോൾ ബുദ്ധിയുള്ള ആൾക്കാർ, വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, ചിന്തിക്കാൻ തയ്യാറുള്ള ആൾക്കാരൊക്കെ വന്നപ്പോ അള്ള പറഞ്ഞത് ദഹിക്കുന്നുണ്ട്. ആ പറഞ്ഞത് ആദ്യം പറഞ്ഞ കാര്യം പിന്നീട് പറഞ്ഞ കാര്യം ഇതൊക്കെ ഒരേ രൂപത്തിൽ തന്നെ വന്നിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല എന്ന് എല്ലാവർക്കും ഇപ്പൊ ബുദ്ധിയാവുണ്ട്. വർഷം ഒന്ന് കഴിഞ്ഞിട്ടും ഇന്ന് വരെ ആ ഈ സുന്നത്ത് ജമാഅത്തിന്റെ വാശിക്കാരായ പിടിവാശിക്കാരായ ആൾക്കാർക്ക് നമ്മൾ ആ പറയുന്ന കാര്യങ്ങൾ എതിർക്കാൻ കഴിയുന്നില്ല. അവര് ഭൂതക്കണ്ണാട് വെച്ച് നോക്കുന്നുണ്ട് ഇത് പൊളിക്കാൻ വേണ്ടിട്ട്. സാധിക്കുന്നില്ല, എന്താ കാരണം? ഖുർആനായി നമ്മൾ പറഞ്ഞു, ഖുർആനുള്ള സത്യം പറഞ്ഞു, അതുകൊണ്ട് അവർക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല. ഇവിടുത്തെ ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാർ വരെ ഖുർആന്റെ ഈ അനന്തരാവകാശം, പെമ്മക്കളുടെ അവകാശം ഇങ്ങനെ ഈ രൂപത്തിൽ ഖുർആൻ അവതരിപ്പിച്ചാണ്, ആവർത്തിച്ച് ഉറപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞതിനെ സുപ്രീം കോർട്ട് ജഡ്ജിമാരായിട്ട് ഇരുന്നിരുന്ന ആൾക്കാർ പോലും അത് പൊളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ള അനുഭവ യാഥാർത്ഥ്യമാണ്. അത് എവിടെയും നമുക്ക് പറയാൻ പറ്റുന്നതാണ്. പൊളിക്കാൻ വേണ്ടി ശ്രമിച്ചു, അത് വാദിച്ചു, പക്ഷെ ഏഴ് തരം കൂട്ടാക്കണില്ല. അവർക്ക് എന്നതുകൊണ്ടാണ് പൊളിക്കാന്ന് പറയണ്ടേ, പൊളിയുന്നില്ല. തൊള്ളോണ്ട് പറയാന്നുള്ളതല്ല, ഇപ്പൊ തൊള്ളോണ്ട് പറയാൻ സാധിക്കുന്നില്ല. അവിടേക്ക് എത്തിയിട്ടുണ്ട്, അതായത് അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നമുക്ക് കയ്യിൽ കിട്ടി, അത് ഉടനെ തന്നെ ഇന്ത്യയിലുള്ള ഏർപ്പാടുകൾക്ക് ചെയ്തിട്ട് അത് ലോകത്ത് എവിടൊക്കെയാണോ പ്രചരിപ്പിക്കാൻ നമ്മൾക്ക് കഴിയുന്നതെങ്കിൽ അവിടെയൊക്കെ പ്രചരിപ്പിക്കണം. എന്നിട്ട് ഈ ഖുർആൻ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അനന്തരാവകാശ വ്യവസ്ഥിതി അത് വേറൊന്നാണ്. അതിൽ ഈ അനീതികളൊന്നും കാണൂല. ഉമ്മയുടെ കുടുംബങ്ങളെ തള്ളി പുറത്താക്കുക, അമ്മയുടെ കുടുംബങ്ങൾ ആകെ തള്ളി പുറത്താക്കുക. അമ്മമാർക്കൊന്നും നേരെ പൈസ അവകാശമില്ല, ഉമ്മയുടെ ഉപ്പാക്ക് ഒറ്റ പൈസയില്ല. ആരാ പിന്നെ ഉണ്ടാവും? ഉപ്പാടെ വർഗത്തിലുള്ള വാപ്പാന്റെ വാപ്പാന്റെ ഉപ്പാപ്പാന്റെ ഇടാപ്പാന്റെ മകന്റെ മക്കൾക്കൊക്കെ കൊടുത്താലും വേണ്ടില്ല. സ്വന്തം ഉമ്മാന്റെ ഉപ്പാക്ക് ഈ കുട്ടിക്ക് സ്വത്ത് ഉണ്ടാക്കി കൊടുത്ത, അതിന് കാരണക്കാരായ പഠിപ്പിച്ച, ഉദ്യോഗം കൊടുത്ത, ഉദ്യോഗം ഉണ്ടാക്കി കൊടുത്ത, അങ്ങനെ വളർത്തിണ്ടാക്കിയ സ്വന്തം ഉമ്മാന്റെ ഉപ്പാക്കും അമ്മമാർക്കും ഒരു നയാ പൈസ അവകാശമില്ല എന്നുള്ള ഈ അബൂജാഹിലിന്റെ ശരീരത്തിൽ ഇവിടെ നിലനിർത്തിയിട്ട് 1200-300 കൊല്ലായി. ഇന്ന് വരെ അതിനെ അടിച്ചു പൊളിക്കാൻ ഒരു നേതൃത്വം നമ്മൾക്ക് ഉണ്ടായില്ല. ഏതാണ്? നമ്മളുടെ ബുദ്ധിജീവികളുടെ സഹകരണത്തോടുകൂടി. നമ്മൾ ഇത്തരത്തിൽ ചിന്തിക്കാൻ തയ്യാറായിട്ടുള്ള കുറെ നല്ല ആൾക്കാർ നമ്മൾ കൂടുതലുണ്ടല്ലോ, അവരുടെയൊക്കെ സഹകരണത്തോടുകൂടി ഇത് ലോകത്ത് ഇത്തരത്തിലുള്ള വ്യവസ്ഥയിൽ ഖുർആന്റേതാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ നമുക്ക് കഴിയണം, കഴിയും. മറ്റുള്ളവരുടെ വായ അടക്കേണ്ടി വരികയാണ്. ജഡ്ജിമാർക്കോ അല്ലെ നിയമജ്ഞന്മാർക്കോ അവർക്ക് ആർക്കും തന്നെ ഖുർആന്റെ ഈ വ്യവസ്ഥയെ തകർക്കാനോ എതിർക്കാനോ കഴിയുന്നില്ല എന്നത് അനുഭവമാണ്. അത് വർഷങ്ങളുടെ അനുഭവമാണ്. പിന്നെന്തുകൊണ്ട് നമുക്ക് ധൈര്യപ്പെട്ടുകൂടാ? വളരെ ധൈര്യത്തോടു കൂടി ഇതൊക്കെ നമുക്ക് പ്രചരിപ്പിക്കാവുന്ന അവസ്ഥ ഇപ്പോൾ ഉണ്ട്. പിന്നെ എന്താണ് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഓരോരോ കേന്ദ്രങ്ങളിൽ അതിലുള്ള ആൾക്കാർ മുന്നോട്ട് വരാത്തത് കൊണ്ട് കുറച്ച് പ്രയാസങ്ങളൊക്കെ നമുക്ക് തോന്നും. പ്രയാസപ്പെടേണ്ട, അവർ വരും, എന്നാ വരാന്ന് പറയും. ഇതൊക്കെ വിജയിച്ച് ജോറായിട്ട് വരുമ്പോൾ ഞങ്ങളാണ് അവിടെ അതൊക്കെ ഉണ്ടാക്കി തീർത്തതെന്ന് പറയാൻ ഒരു നയാ പൈസന്റെ ഉപകാരമില്ലാത്ത ആൾക്കാർ പിന്നീട് വരും. അത് നമ്മളൊക്കെ മരിക്കുന്നതിന് മുമ്പ് തന്നെ കാണാനും കഴിയും. ഏതെങ്കിലായിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ ഇപ്പൊ നമ്മൾക്ക് എന്തുണ്ട്? നമ്മളോട് സഹകരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ സഹകരണത്തോടുകൂടി വളരെ സംഘടിതമായിട്ട് ആത്മാർത്ഥമായിട്ട് വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് തന്നെ കുറച്ചു കാലം നമ്മൾ പ്രവർത്തിക്കണം. അതിന് ശേഷം ഇത്തരത്തിലുള്ള അവകാശവാദക്കാരെ കാണുന്ന അവസരത്തിൽ നമ്മൾക്ക് തന്നെ ഉള്ളുകൊണ്ട് ചിരിക്കാവുന്ന അങ്ങനത്തെ ഒരു ചരിത്രത്തിലൂടെ കഴിഞ്ഞു പോകാൻ പോവുകയാണ്. ഏതെങ്കിലും അവരുടെ സംഗതി പുറത്തു വന്നാൽ മതി, ഈ പ്രസ്ഥാനം വളർന്നാൽ മതി, പ്രസ്ഥാനം വളർന്ന എന്തൊക്കെ ഉണ്ട് നമ്മുടെ സമുദായത്തിന്റെ എല്ലാ നിലക്കുള്ള അവസരം. മര്യാദക്ക് മരിക്കാൻ കഴിയാന്നുള്ള തന്നെ വലിയ കാര്യം. മര്യാദക്ക് മരിക്കരുത്, മരിക്കുന്ന അവസരത്തിലുള്ള വേദാനന്താണ് പഠിച്ചവനെ എത്ര സുബിയാണകളായിട്ടുള്ളത്, എത്ര നിസ്കാരത്തിന്റെ ചെറുത്താണ് പോയത്, എത്ര ഫറളാണ് നഷ്ടപ്പെട്ട്, എപ്പോഴൊക്കെയാണ് മൂത്രമൊഴിച്ച് പോയത്, ഇങ്ങനെയൊക്കെ വേദാനായിട്ടല്ലാതെ ഒരു മനുഷ്യന് ഇപ്പൊ മരിക്കാൻ കഴിയില്ല. ഈ വേജാറൊന്നും ഇല്ലാതെ മനസ്സമാധാനത്തോടെ മരിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾക്ക് ഈ ലോകത്ത് ഏറ്റവും വലിയൊരു നേട്ടം. നമ്മൾക്കിവിടെ മരിക്കുമ്പോൾ മനസ്സമാധാനത്തോടെ മരിക്കണം, അത് നന്നായിട്ട് ജീവിക്കണം, അവിടെ പോയിട്ട് മോഷണം നമ്മൾക്ക് കിട്ടണം നിർബന്ധമല്ല, അവിടെ പോയിട്ട് നിർബന്ധം. അപ്പൊ ഇനി ഈ നിസ്കാരത്തിന്റെ ചെറുത്തും ഫലതും ആദ്യം മുതലായിട്ട് അവസാനിച്ച ശരിയായ ഒരു മുസ്ലിമായിട്ട് മരിക്കാൻ ലോകത്തിന് കഴിയില്ല. അവർ പറഞ്ഞ ചെറുത്തനുസരിച്ച് അപ്പൊ അത് അങ്ങനല്ല, ഇതാണ് നിസ്കാരം എന്ന് പഠിച്ചു വെച്ചാൽ അത് വെയിലെടുക്കുമ്പോഴേക്ക് ബേജാറാവണ്ട, കൊട്ടിപ്പണിയണ്ട, എഴുത്തിയാവണ്ട, മയലിന്റെ മാതിരി ആവണ്ട എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് മര്യാദക്കൊക്കെ ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഖുർആനിലുണ്ട് എന്ന് ഉറപ്പ് കിട്ടിയാൽ അതിനേക്കാൾ വലിയൊരു നിക്ഷേപം നമ്മൾക്ക് എന്താണത്? ഏതായാലും അത് അങ്ങനെയാണോ അല്ലേ എന്നുള്ള ചർച്ച വേണ്ടത്ര നടന്നു, ഇനിയും നടക്കാൻ പോവുകയാണ്. ഇപ്പൊ ഖാദിയാനികൾ വീണ്ടും അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ഓരോ നമ്മളെ കൊട്ടിപ്പാടുകയാണ്. അതിനനുസരിച്ച് നമ്മൾ വഴിക്കുവഴി നോട്ടീസുകൾ ഇറക്കാം. അഞ്ചു നോ കൊല്ലം കഴിയുമ്പോൾ ആദ്യത്തെ നോണ പിന്നെ പറയും, ഇതാ അവരുടെ പരിപാടി പറയാം. ആദ്യം ഓരോ നോണം പറയും അതാണ് പൊളി. അങ്ങനെ പിന്നെ നാലഞ്ച് കൊല്ലം വേണ്ടില്ല, പിന്നെ ആദ്യത്തെ നോണ തന്നെ വീണ്ടും അച്ചടിക്കും, പിന്നെ ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അതേ നോണ തന്നെ അച്ചടിക്കും. സലാത്തുൽ പുസ്തകം കൊണ്ട് അച്ചുണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് അഞ്ചു കൊല്ലം പറയും. അതിനോട് ഈ ബീച്ച് പോർട്ട്ലാൻഡ് ഹോട്ടലിൽ വെച്ചിട്ട് ഒരു വിവാദം നിശ്ചയിച്ചു, അവരോട് വരാൻ പറഞ്ഞു. അവിടെ പ്രമുഖന്മാരായ അവരുടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഈ ബീച്ചിലുള്ള ഹോട്ടലിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന അവസരത്തിൽ സലാത്തുൽ പുസ്തകം കൊണ്ട് അഞ്ചുണ്ടാവും, അഞ്ചുണ്ടാവും. മദ്യസ്കാരം 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 എന്ന് പറഞ്ഞാൽ മൂന്നുണ്ടായാലും മദ്യം ഉണ്ടായില്ലേ, അതല്ല അഞ്ചുണ്ടായെങ്കിലും മദ്യണ്ടാവുന്ന വന്ന അതായിക്കോട്ടെ. അതിനെ പറ്റി വാദം നടത്തിക്കാളെന്ന് പറഞ്ഞിട്ട് വിവാദത്തിന് വേണ്ടി വിളിച്ചു വരുത്തി അവരെ പ്രമുഖന്മാരെല്ലാവരും കൂടി അമീറടക്കം എല്ലാവരും വന്നിട്ട് വാപ്രാജത്തിന് വന്ന് നോക്കുമ്പോൾ വാഗ്ദാനം ചെയ്യാൻ കൂട്ടാക്കൂല എന്ന് പറയും. കൂട്ടാക്കൂല എന്ന് പറഞ്ഞു പരസ്യമായിട്ട് പറഞ്ഞു. വാദപ്രാജത്തിന് ഞങ്ങളിപ്പോ വന്നിട്ടില്ല, അത് ഞങ്ങൾ ഒരുങ്ങി വരണ്ട പിന്നെ ഇപ്പൊ ഇതിന് എപ്പത്തെ പണി, ഇപ്പൊ ഞങ്ങളൊന്ന് വേദ പറയും, അവരും ഇപ്പം വേദം പറഞ്ഞോട്ടെ, വേദം അങ്ങോട്ടൊന്ന് കേട്ട് പോകാന്നുള്ളത് ഓരോരുത്തരുടെ പ്രസംഗം അവതരണം മാത്രം. അത് പറ്റൂല എന്നാൽ അവരാദ്യം പറയട്ടെ, അതിന്റെ മറുപടി ഖണ്ഡനം തീർച്ചയായിട്ടും പറയാതിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ആ ഖണ്ഡനത്തിന് മറുപടി പറഞ്ഞോട്ടെ പറഞ്ഞു, പറയില്ല തന്നെ ഇറങ്ങിപ്പോയി. അങ്ങനെ അഞ്ചു വരും നാല് കൊല്ലം കഴിഞ്ഞു. ഇപ്പൊ അതേ സ്വരാത്തിൽ പുസ്തകം കൊണ്ട് അഞ്ചുണ്ടാക്കണ പണി ഏറ്റവും ഇറങ്ങിയിട്ടില്ല. ഏതായിരുന്നാലും ആ നില ആ വിഷയത്തിൽ അവരോട് നേരിടാതിരിക്കാൻ നിവൃത്തിയില്ല. അയ്യഞ്ചു കൊല്ലം കൊടുക്കുന്നോണം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ട് സമുദായത്തെ വഞ്ചിക്കുക, ഇത് ഏറ്റവും വലിയ സാമൂഹ്യ ദ്രോഹമാണ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ നോട്ടീസ് നമ്മൾ ഇന്ന് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ജിഹാദിന്റെ ഓരോ വശങ്ങളാണ്. ഇതിപ്പോ ചെയ്യാത്ത കാലത്തോടെ നമുക്ക് നിലനിൽപ്പില്ല. നമ്മൾ കുറെ നോട്ടീസുകളും കുറെ ലഘുലകളും ഇത്തരത്തിൽ വിവാദത്തിനൊക്കെ തയ്യാറായതുകൊണ്ടിട്ടാണ് യോഗ്യന്മാരും മാന്യന്മാരുമായിട്ടുള്ള അകലിരിക്കുന്ന കുറെ ആൾക്കാർ ഇത് ശ്രദ്ധിക്കാൻ ഇടവരുന്നത്. വലിയ കൊമ്പന്മാരായിട്ടുള്ള ആൾക്കാർക്കൊന്നും മറുപടി പറയാൻ കഴിയുന്നില്ല, പറഞ്ഞിട്ട് നേരാവുമില്ല എന്ന് കണ്ടപ്പോ നമ്മളോട് സാധാരണ ബന്ധമില്ലാത്ത ആൾക്കാർ തന്നെ അകലിരിക്കുന്ന ആൾക്കാർ തന്നെ എന്തോ അപ്പൊ ഇതിലൊക്കെ അപകടം ഉണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല കാസറ്റ് കേൾക്കാൻ തുടങ്ങി, പുസ്തകം വായിക്കാൻ തുടങ്ങി. അങ്ങനെ പല കത്തുകളും പ്രോത്സാഹജനകമായിട്ടുള്ള പല കത്തുകളും ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാര്യത്തിലൊക്കെ എത്തിക്കോളും നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. പക്ഷെ തക്കാലം എടുത്തു പിടിക്കാനുള്ള ആൾക്കാർ നമ്മൾ ആദ്യം കൂടി ചേർന്നുള്ള ആൾക്കാരൊക്കെ തന്നെ വേണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടിട്ട് ഇത് മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഖുർആന്റെ ഒരു പ്രസ്ഥാനം ഈ ലോകത്ത് എന്തായാലും ഉണ്ടാകുന്നു, ഏമന്നാളുടെ ഉള്ളിൽ ഇത്തരം പ്രസ്ഥാനം ഇവിടെ വരണം, അത് നിർബന്ധം, അത് അള്ളാഹ് പറഞ്ഞതാണ്. ുംകും സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. സത്യോലജന കഫറു എന്നല്ല പറഞ്ഞത്, യാജ്വലജന കഫറു സത്യനിഷേധികളെ, നിങ്ങൾ ഇതൊന്നും സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ ഒരു വിഭാഗത്തെ കൊണ്ടുവരാൻ പോകുന്നല്ല അല്ല പറഞ്ഞത്. യാജ്വലജന ആമനോ സത്യവിശ്വാസികളെ, മഞ്ഞർത്ഥത്തമിങ്കും മന്ദീനിക്ക്, നിങ്ങളിൽ ആരൊക്കെയാണോ ഈ ദീൻ വിട്ടു പുറത്തു പോകുന്നതെങ്കിൽ സുന്നത്ത് ജമാഅത്തോ അവരുടെ ഹദീസോ അവരുടെ തിരക്കത്തോ എന്തൊക്കെ ആയിട്ട് എന്ത് പേര് പറഞ്ഞതെന്നാണ് പറഞ്ഞില്ല, ഈ ഖുർആനിന്റെ ദീനം വിട്ട് ആരൊക്കെയാണോ നിങ്ങൾ പുറത്തു പോകുന്നതെങ്കിൽ അള്ളാഹു ഒരു തലമുറയെ ഇവിടെ കൊണ്ടുവരും തീർച്ച. ചുരുക്കി പറയാം, ഒരാളുടെ ആക്ഷേപത്തെയും വകവെക്കാതെ ഒരാളെയും ഭയപ്പെടാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഖുർആന്റെ സത്യം തുറന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ സമരം നടത്തുന്ന നല്ലൊരു തലമുറയെ ഈ ലോകത്ത് ഞാൻ കൊണ്ടുവരുന്ന അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ട ഒരു ചെറിയ ന്യൂനപക്ഷം നമ്മൾ ആയിത്തീരണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ പ്രവർത്തിക്കുന്നത്. അള്ളാഹുവിടെ കൊണ്ടുവരും ഉറപ്പാണ്, ഖിയാമത്തിന് മുമ്പ് പാർട്ടി ഉണ്ടാവും. അത് മഹദിമാമോ ഇസ്ലാമിക്ക് ഒന്നുമല്ല, ഇങ്ങനത്തെ ഒരു ജനതയെ അള്ളാഹു കൊണ്ടുവരുന്ന പറഞ്ഞു എന്നല്ലാതെ മഹദിമാമോ ഇറങ്ങൂല ഇസ്ലാമിക ഇറങ്ങൂല രണ്ടുണ്ടാവാൻ പാടില്ല. കാരണം അള്ള പറയാത്തതാണ്, അള്ള വാഗ്ദത്തം ചെയ്യാത്ത അള്ള വാഗ്ദത്തം ചെയ്താണ്. ഈ ഖുർആനനുസരിച്ച് ജിഹാദ് ചെയ്യുന്ന ആരെയും വിലവെക്കാതെ ആരെയും പേടിക്കാതെ ജിഹാദ് ചെയ്യുന്ന ഒരു പാർട്ടിയെ നിങ്ങളൊട്ടാകെ സത്യവിശ്വാസികളായ നിങ്ങളൊട്ടാകെ മതഭ്രഷ്ടരായാണ്ട് പോയിരുന്നാലും ഖുർആൻ ത്യജിച്ചാണ്ട് പോയിരുന്നാലും ഒരു പിൻതലമുറയെ ഞാൻ കൊണ്ടുവരുന്ന, അപ്പൊ ഒരു കാലത്തുള്ള ആൾക്കാർ മുഴുവൻ ഖുർആൻ പിടിച്ചുകൊണ്ട് പോവാം, അതിന് വിരോധമില്ല. ആ ഖുർആൻ ആയിരുന്നു സാക്ഷിയ തെളിവാണ് അതിവിടെ സംഭവിക്കേണ്ടത്. ഖുർആൻ അംഗീകരിക്കാത്ത തലമുറകൾ ഇവിടെ കഴിഞ്ഞുപോയി, തലമുറകൾ കഴിഞ്ഞുപോയി, ഒരു തലമുറ അല്ല. എന്നാൽ ഒരു തലമുറ നീ തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവരുന്ന അള്ളാഹു പറഞ്ഞ വാഗ്ദത്തം അത് സത്യമായിട്ട് ഇവിടെ പുലരണം. അത് ക്യാമെന്നാണ് നമുക്ക് ഉണ്ടാവുമ്പോൾ അങ്ങനെയുണ്ടായാൽ മതി. പക്ഷേ അങ്ങനെയുണ്ടാണ് നമ്മൾക്ക് കാണുമ്പോൾ കണ്ടു നിഷേധിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഖുർആന്റെ പ്രസ്ഥാനം ഇപ്പം ഉണ്ടാക്കണം, അതിന്റെ പ്രത്യാഘാതങ്ങൾ നബിന്റെ കാലത്ത് എന്തൊക്കെ ഉണ്ടായോ അത് മുഴുവൻ കാണുന്നുണ്ട്. അന്നത്തെ കല്ലേറും, അന്നത്തെ പരിഹാസും, അന്നത്തെ ബഹളും, അന്നത്തെ ബഹിഷ്കരണം, അന്നത്തെ ഗ്രൂപ്പിസും മുഴുവൻ ഇവിടെ കാണുന്നുണ്ട്. അത് അങ്ങനെ ആ രൂപത്തിൽ കണ്ടതുകൊണ്ടാണ് ചില ആൾക്കാർ ഇതിലേക്ക് ആകർഷകരായത്. ഇതൊക്കെ കൂടി കണ്ടപ്പോ ഞങ്ങൾക്ക് മനസ്സ് തോന്നി അത് ഖുർആനുള്ളതായിരിക്കും അത് എന്ന് മനസ്സിലായിട്ടാണ് മംഗലാകുന്ന ഒരാൾ ഇവിടെ വണ്ടിയേരി വന്നത്. എന്തൊക്കെ ഇത് പറയുന്നതിന്റെ പേരിൽ, ഇത്തരം സത്യം പറയുന്നതിന്റെ പേരിൽ ഇവിടെ ഇത്തരത്തിലൊക്കെ ബഹളങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോ എന്നാ ഖുർആനിലെ പ്രവാചകന്മാർ ഖുർആൻ പറഞ്ഞപ്പോണ്ടായിരുന്ന അനുഭവം ആയിരിക്കും അത്. അപ്പൊ ഖുർആനുള്ള എന്തോ കുറച്ച് കാര്യങ്ങളായിരിക്കും സുന്നത്ത് ഖുർആൻ സുന്നത്തേര് പറയുന്നതെന്ന് കേട്ടിട്ടാണ് വന്നത് എന്ന് ഞങ്ങളോട് നേരിട്ട് വന്ന് പറഞ്ഞ അനുഭവം ഉണ്ടായില്ലേ. അപ്പൊ അത് പല ഭാഗത്തും അത്തരത്തിലുള്ള കത്തുകളും ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഏതായിരുന്നാലും ഓരച്ച് ഓരോ പദം ഓരോ അക്ഷരം നോക്കിയിട്ട് കൂടാനുള്ള സത്യം ഇന്നതാണെന്ന് കണ്ടുപിടിച്ചിട്ട് 100 സ്ഥലത്താണ് 100 സ്ഥലത്ത് 200 സ്ഥലത്താണ് 200 സ്ഥലത്ത്. അവ പറഞ്ഞത് എങ്ങനെ? ആ 201 സ്ഥലത്ത് ഇനി അർത്ഥം മാറ്റാൻ പാടില്ല, ആശയം മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ ജിഹാദ്. അത്തരത്തിലുള്ള ജിഹാദ് ഈ 1000 കൊല്ലത്തിനിടയിൽ ഉണ്ടാതായിട്ട് കണ്ടിട്ടില്ല. നമ്മൾ ബഡായി പറയല്ല, കണ്ടിട്ടില്ല. എങ്ങനെ? ചരിത്രം കാണട്ടെ, അല്ലെങ്കിൽ ഗ്രന്ഥം കാണിക്കട്ടെ. ഖുർആനിലുള്ള ഓരോ പദങ്ങൾ എണ്ണി എണ്ണി കണക്കാക്കിയിട്ട് ആശയം നിർണയിക്കുന്ന, സിദ്ധാന്തം നിർണയിക്കുന്ന, നിയമം സ്വരൂപി ക്രോഡീകരിക്കുന്ന അങ്ങനത്തെ ഒരു ഗ്രന്ഥം ഈ ലോകത്ത് കാണൂല. നമ്മൾ വലിയ ആളായതല്ല, നമ്മൾ അന്നരക്ക് അധ്വാനിക്ക, വലിയതും ചെറിയതും കൂടെ പറയണ്ട. അത്തരത്തിൽ അധ്വാനിച്ചിട്ടാണ് ഖുർആന്റെ എസൻസ് നമ്മൾ ഈ സമുദായത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അത് പരിശോധിച്ചോട്ടെ, മാറ്റുരച്ചോട്ടെ, ഖണ്ഡിച്ചോട്ടെ, വിമർശിച്ചോട്ടെ, നമ്മൾ കേൾക്കാൻ തയ്യാറാണല്ലോ. പക്ഷെ ഒരാളും ഇല്ല പറയുന്നത് ചെകിടും പൊത്തി ഇരുന്ന് കണ്ണും ചെറ്റി ഇന്ന് കേട്ടുകൊണ്ട് പോവാന്നുള്ളതല്ലാതെ ഏറ്റവും വലിയ ബഡാകാര്യമാണെന്ന് ആയ ഖുർആൻ പണ്ഡിതനോ അജീത് പണ്ഡിതനായിരുന്നാൽ പോലും ഈ പറയുന്നതിന് മറുപടി പറയാനില്ല എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാം. ഒപ്പുകാരുള്ളത് ഇങ്ങനെയാണെന്ന് അവർ സമ്മതിക്കണമെന്ന് മനസ്സിലായി. അതിലപ്പുറം എന്താ തെളിവ്? തെളിവൊന്നുമില്ല, ഒന്നും ഉണ്ടായിരിക്കാതെ അതന്നെ ഏറ്റവും വലിയ തെളിവില്ല. എതിർക്കണില്ല, അതിനെ ഖണ്ഡിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഖണ്ഡിച്ചവരൊക്കെ തകരം ചെയ്യുന്നു, ബുക്ക് പോലും പിൻവലിക്കുന്നു. ഇതൊക്കെ നമ്മുടെ അനുഭവമാണ്, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾക്ക് ഏതായിരുന്നാലും ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത, കുറെ നല്ല വ്യക്തികളുടെ സഹകരണം ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇത് വിജയിക്കും എന്നുള്ള സ്വഭാവ വിശ്വാസത്തോടു കൂടി സംഘടിതമായിട്ട് നമ്മൾ എല്ലാ കൈയും വെച്ച് പ്രവർത്തിക്കാം, പ്രവർത്തിക്കണം എന്ന ഉപദേശത്തോടു കൂടി സംസാരം സാധിക്കും. الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.